Our church, we talk about the things that we have to do.
നമ്മുടെ സഭകളിൽ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നാം പലപ്പോഴും സംസാരിക്കാറുണ്ട്.
I want to say speak a little bit now about what God has done and will do for us.
എന്നാൽ അല്പമായിട്ട് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ദൈവം ഇനിയും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
സോ ഐ ബിഗിൻ വിത്ത് ഫിലിപ്പിയൻസ് 2.
ഫിലിപ്പിയ ലേഖനം 2 ഞാൻ ആ വിഷയം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു.
ഇൻ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ഫിലിപ്പിയൻസ് 2 ഇറ്റ് സേസ് വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വേഴ്സ് 12 and 13. Work out your salvation with fear and trembling, because it is God who is at work in you to will and work for his good pleasure.
അതുകൊണ്ട് അധികമായി ഏറ്റവും ഭയത്തോടും വിരയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്.
See, there are two sides there.
ഇവിടെ രണ്ട് വശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും.
Which comes first?
ആദ്യമായിട്ടുള്ളത് ഏതാണ്?
First is not work out your salvation.
ആദ്യമായിട്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്നുള്ളതല്ല.
It says work out your salvation because God is at work in you.
ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്.
So God is doing the work first.
അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി ചെയ്യുന്നത് ദൈവമാണ്.
In the Old Testament, God worked only outside people.
പഴയ നിയമകാലത്ത് ദൈവം ബാഹ്യമായാണ് പ്രവർത്തിച്ചിരുന്നത്.
But here it says God works inside you.
എന്നാൽ ഇവിടെ പുതിയ നിയമത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് നമ്മളിൽ ആന്തരികമായാണ്.
Yesterday I was saying how in the old covenant everything is outward and the new covenant is inward.
ഇന്നലെ നാം സംസാരിച്ചത് പഴയ നിയമത്തിലെല്ലാം ബാഹ്യമായുള്ള കാര്യങ്ങളായിരുന്നപ്പോൾ പുതിയ നിയമത്തിൽ എല്ലാം ആന്തരികമായാണ്.
The Holy Spirit was poured upon people.
പഴയ
flowed over them without cleaning up their inside.
പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് മനുഷ്യരുടെ മുകളിൽ പകരപ്പെടുകയും അവരിൽ നിന്ന് അഭിഷേകം ഒഴുകപ്പെടുകയും ചെയ്തു. എന്നാൽ ആന്തരികമായിട്ടൊരു ശുദ്ധീകരണം അവരിൽ നടന്നിരുന്നില്ല.
Abraham told lies.
അബ്രഹാം വ്യാജം പറയേണ്ട അവസ്ഥയുണ്ടായിരുന്നു.
Isaac had favorites among his children.
ഇസഹാക്കിന് തന്റെ രണ്ട് മക്കളിൽ ചിലരോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു.
Jacob was a deceiver.
യാക്കോബ് ഒരു കൌശലക്കാരനായിരുന്നു.
Moses fought with his wife.
മോശ തന്റെ ഭാര്യയുമായിട്ട് വഴക്കുകൂടിയിരുന്നു.
And Samuel's, he had only 2 sons, both of them went astray.
ശാമുവലിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു, അവരെല്ലാം ദൈവവഴി വിട്ട് അകന്നുപോയി.
David committed adultery with somebody's wife and killed the man and married her.
ദാവീദ് മറ്റൊരാളുടെ ഭാര്യയുമായിട്ട് വ്യഭിചാര കർമ്മത്തിൽ ഏർപ്പെടുകയും അവളുടെ ഭർത്താവിനെ കൊന്നുകളയുകയും ചെയ്തു.
Samson delivered Israel, but he himself was so impure.
ശിംശോൻ ഇസ്രായേലിനെ ഫിലിസ്തീയരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു, പക്ഷേ അവൻ സ്വയമായിട്ട് അശുദ്ധനായി തീർന്നു.
It does not mean that we are better than them.
ഇതിന്റെയൊക്കെ അർത്ഥം നാം അവരെക്കാൾ നല്ലവരാണ് എന്നല്ല.
David had 8 wives.
ദാവീദിന് 8 ഭാര്യമാരുണ്ടായിരുന്നു.
And then one of them was he married by killing her husband.
അതിൽ ഒന്നാണ് ഭർത്താവിനെ കൊന്നിട്ട് തനിക്ക് ഭാര്യയായിട്ട് എടുത്ത ബർത്തേവ.
Now you haven't done that.
അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ആരും ചെയ്തിട്ടില്ല.
But you may not be better than David.
എന്നാലും നിങ്ങൾ ദാവീദിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരല്ല.
You know, it's like in some jungle, some children of barbarian, they don't know ABC.
ചില കാട്ടുവർഗക്കാരുടെ ഇടയിൽ അവരുടെ മക്കൾക്ക് അവർക്ക് പരിജ്ഞാനമില്ല പല വിഷയത്തിലും.
They don't go to school.
അവർ സ്കൂളിൽ പോകാറില്ല.
Your children go to school and they are educated.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട്, അവരെ വിദ്യാഭ്യാസം സ്വീകരിച്ചവരാണ്.
That does not mean that your children are cleverer than those people's children.
അതിന്റെ അർത്ഥം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ കാട്ടുജാതിക്കാരുടെ മക്കളെക്കാൾ സമർത്ഥരാണ് എന്നല്ല.
If those people's children grew up in your family, they may be cleverer than your children.
ഒരു പക്ഷേ അവരുടെ മക്കൾ നിങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മക്കളെക്കാൾ മെച്ചമായി വന്നേനെ.
But your children have more opportunity than those people's children.
എന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മക്കളെക്കാൾ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്.
That is how it is in the new covenant.
പുതിയ നിയമത്തിൽ അങ്ങനെയാണ്.
That through the gift of the Holy Spirit,
പരിശുദ്ധാത്മാവിന്റെ എന്ന ദാനത്തോടുകൂടി
വി ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ടു ഹാവ് എ ക്ലീൻ ഇൻസൈഡ്
നമ്മൾ ആന്തരികമായി ശുദ്ധീകരിക്കുവാനുള്ള ഒരു വലിയ അവസരമാണ് ദൈവം നമുക്ക് ഒരുക്കി.
വി ഡോണ്ട് മാരി എയ്റ്റ് വൈഫ്സ്, വി ഡോണ്ട് ഈവൻ മാരി ടു വൈഫ്സ്.
നമുക്ക് എട്ട് ഭാര്യമാരില്ല, നമുക്ക് രണ്ട് ഭാര്യമാര് പോലുമില്ല.
വി മാരി വൺ.
നമ്മ ഒരു വിവാഹമേ നാം കഴിക്കാറ്.
ദി ഓവർ ഫ്ലോ ഫ്രം ആർ ലൈഫ് മേ ബി മച്ച് ലെസ് കമ്പയർഡ് ടു വാട്ട് വാസ് ഫ്രം ഡേവിഡ്സ് ലൈഫ്.
എന്നാൽ നമ്മളിൽ നിന്ന് കവിഞ്ഞ് ഒഴുകുന്നത് ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴുകുന്നതിനേക്കാൾ കുറവാണ്.
ഇൻ ദി ഓൾഡ് കവനന്റ് See the tremendous blessing that flowed from a man like Moses.
മോശയെ പോലുള്ള ഒരു മനുഷ്യനിൽ നിന്നും കവിഞ്ഞൊഴുകിയ അനുഗ്രഹം എത്ര വലുതാണ് എന്ന് നാം കാണുന്നു.
But as I said, he fought with his own wife.
മോശ തന്റെ ഭാര്യയോട് വഴക്കുണ്ടാക്കി.
He did not obey the scriptures in circumcising his child.
തന്റെ മകനെ പരിച്ഛേദന ചെയ്യുന്നതിന് ഉള്ള ദൈവത്തിന്റെ ന്യായപ്രമാണം അവൻ അനുസരിച്ചില്ല.
He listened to his wife in that matter.
ആ കാര്യത്തിൽ തന്റെ ഭാര്യയുടെ ഉപദേശം മോശ കേട്ടു.
We read in Exodus 4 God had almost try and kill him before he was willing to obey in circumcising his child.
തന്റെ പുത്രനെ പരിശേദന ഏൽപ്പിക്കുന്നതുവരെ മോശയെ ഒരുപക്ഷെ കൊന്നുകളയുവാൻ തക്കവണ്ണം ദൈവം ഇച്ഛിച്ചതായിട്ട് പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ നാം വായിക്കുന്നു.
But the blessing that flowed from his life was to millions of people.
എന്നാൽ മോശയിൽ കൂടി ദൈവം ഒഴുക്കിയ അനുഗ്രഹം അനേകരിലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് കടന്നു.
Now today in the new covenant,
നല്ലിന്ന് പുതിയ നിയമത്തിൽ,
we can have a clean inside and our life can overflow in blessing to others.
Adhe namukku aandariyamayi vichidiyul ullavarayirikkumbol thanne nammude jeevithathil ninnu anugraham mattullavarilekku pagarappeduvan namukku kazhiyum.
Here it says God is at work inside you first.
Ivide parayunnathu nammude ullil pravartikkunnathu deivamaanu.
And then we must work out what God works inside.
അതിനു ശേഷമായിട്ടാണ് നാം നമ്മുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുക എന്നിവിടെ പറയുന്നു.
യു നോ ഇറ്റ്സ് ലൈക്ക് സം യു വർക്ക് ഫോർ സം കമ്പനി ആൻഡ് ദേ ഗിവ് യു സേ 500,000 റുപ്പീസ് ടു ഗോ ആൻഡ് ബൈ സം എക്യുപ്മെന്റ് ഫോർ ദ കമ്പനി.
നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. ഒരു ഒരു 500,000 രൂപ നിങ്ങൾ കമ്പനിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു യന്ത്ര സാമഗ്രികൾ വാങ്ങിക്കുന്നതിന് വേണ്ടി കമ്പനി തന്നിരിക്കാം.
You don't have to go and earn that money. They've given it to you.
നിങ്ങൾ പോയി ആ പണം സമ്പാദിച്ച യന്ത്ര സാമഗ്രികൾ വാങ്ങിക്കേണ്ട കാര്യമില്ല. കാര്യം കമ്പനി അത് നിങ്ങൾക്ക് തരികയാണ്.
You have to just go and use the money they've given you to buy something for the company.
കമ്പനി നിങ്ങൾക്ക് തന്ന ആ പണം കൊണ്ട് കമ്പനിക്ക് വേണ്ടി ആ സാധനം നിങ്ങൾ വാങ്ങിച്ചാൽ മതി.
You have spent nothing.
നിങ്ങൾ ഒന്നും ചിലവിട്ടിട്ടില്ല.
All the money comes from the company.
കമ്പനിയാണ് അതിനായി മുഴുവൻ പണവും ചിലവിട്ടത്.
But they ask you to buy it.
എന്നാൽ നിങ്ങളോടത് വാങ്ങിക്കുവാൻ മാത്രമേ കമ്പനി പറഞ്ഞിട്ടുള്ളൂ.
So this is the meaning here.
അതാണ് ഇവിടെ അർത്ഥം.
God gives us the power.
ദൈവം നമുക്ക് ശക്തി തരുന്നു.
We have to work it out.
നാം അത് പ്രവർത്തിക്കുക മാത്രം ചെയ്താൽ മതി.
And these are like two sides of a coin.
ഇത് ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെയാണ്.
God works in and we work it out.
ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നു, അത് നാം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നു.
If you think you got to do it all yourself, you'll be a failure.
നമുക്ക് സ്വയമായിട്ട് ഇതെല്ലാം കൂടെ ചെയ്യാമെന്ന് നാം വിചാരിച്ചാൽ നാം പരാജയപ്പെട്ടു പോകും.
Jesus once said, without me you can do nothing.
യേശു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല.
We must remember that.
നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം അതാണ്.
But then we can also say that without us Jesus will do nothing.
എന്നാൽ നമുക്ക് ഇങ്ങനെയും പറയുവാൻ കഴിയും, നമ്മളെ കൂടാതെ യേശുവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല.
You remember when Cornelius was seeking for God.
നമുക്കറിയാമോ കൊർന്നേലിയോസ് ദൈവത്തെ അന്വേഷിച്ചിരുന്ന ആ സമയത്ത്
praying
താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
He didn't know the truth.
യഥാർത്ഥ സത്യം എന്തെന്ന് താൻ ഗ്രഹിച്ചിരുന്നില്ല.
He didn't have a Bible. He didn't know anything about Jesus.
തനിക്ക് ഒരു വേദപുസ്തകം ഉണ്ടായിരുന്നില്ല. യേശുവിനെ കുറിച്ച് തനിക്കൊന്നും അറിയില്ലായിരുന്നു.
God sent an angel.
ദൈവം ഒരു ദൂതനെ കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക്
അയച്ചു. And the angel said, call Peter, he will tell you what to do.
ദൈവദൂതൻ വന്ന് കൊർന്നേലിയോസിനോട് പറയുന്നു, ഇന്നിടത്ത് താമസിക്കുന്ന പത്രോസ് എന്ന ആളിനെ വിളിക്കുക, അവൻ നിന്നോട് സത്യം പറഞ്ഞു തരും.
And Peter could come and tell Cornelius.
പത്രോസ് അങ്ങനെ കടന്നു വന്ന് കൊർന്നേലിയോസിനോട് സത്യം അറിയിക്കുന്നു.
Why couldn't the angel tell Cornelius?
എന്തുകൊണ്ടാണ് ദൂതന് കൊർന്നേലിയോസിനോട് നേരിട്ട് ഇത് സംസാരിക്കുവാൻ കഴിയാഞ്ഞത്?
He knew the gospel.
ആരെ ദൂതന് തീർച്ചയായും സുവിശേഷം അറിയാമായിരുന്നു.
And I'm sure the angel could have preached the gospel better than Peter.
പത്രോസിനെക്കാട്ടിൽ വളരെ നന്നായിട്ട് ഒരു പക്ഷേ ഈ ദൈവദൂതന് സുവിശേഷം പറയാൻ കഴിയുമായിരുന്നു.
God did not allow the angel to preach the gospel.
എന്നാൽ സുവിശേഷം പറയുവാനുള്ള അധികാരം ദൈവദൂതന് ദൈവം കൊടുത്തിട്ടില്ല.
റീസൺ
അതിന്റെ കാരണം
because the angel could not say Jesus died for me.
കാരണം ഈ ദൈവദൂതൻ ഒരിക്കലും പറയുവാൻ കഴിയയില്ല എനിക്ക് വേണ്ടിയാണ് യേശു മരിച്ചത് എന്ന്.
I was a sinner and Jesus forgave me.
ഞാൻ ഒരു പാപിയായിരുന്നു, യേശു തന്റെ മരണത്താൽ എന്നെ രക്ഷിച്ചു, എന്നോട് ക്ഷമിച്ചു. അതാണ് യഥാർത്ഥ സുവിശേഷം.
Angel cannot preach it.
ഒരു ദൈവദൂതൻ അത് പ്രസംഗിക്കുവാൻ കഴിയയില്ല.
Why?
എന്തുകൊണ്ട്?
ബിക്കോസ് ഹി ന്യൂ ഇറ്റ് ഇൻ ഹിസ് ഹെഡ് ബട്ട് ഹി ഡിഡ്ന്റ് എക്സ്പീരിയൻസ് ഇറ്റ് ഇൻ ഹിസ് ഹാർട്ട്.
അവന് അവന്റെ ബുദ്ധിമണ്ഡലത്തിൽ അതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ട്, എന്നാൽ അവന്റെ ഹൃദയത്തിൽ അവൻ അത് അനുഭവിച്ചിട്ടില്ല.
യു നോ വാട്ട് ഗോഡ് സ്പോക്ക് ടു മീ ഫ്രം ദാറ്റ് പാസേജ്?
ആ പാസേജിൽ നിന്ന് ദൈവം എന്നോട് സംസാരിച്ചത് എന്താണെന്ന് അറിയാമോ?
യു മസ്റ്റ് നെവർ പ്രീച്ച് വാട്ട് യു നോ ഇൻ യുവർ ഹെഡ്, യു മസ്റ്റ് ഓൺലി പ്രീച്ച് വാട്ട് യു ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇൻ യുവർ ഹാർട്ട്.
നിന്റെ ബുദ്ധിതലത്തിൽ നീ മനസ്സിലാക്കിയിരിക്കുന്ന വിഷയം വെച്ച് നീ ഒരിക്കലും പ്രസംഗിക്കരുത്. നീ നിന്റെ ഹൃദയത്തിൽ അനുഭവമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പ്രസംഗിക്കാവൂ.
Even an angel from heaven, God did not allow him to preach what he knew in his head.
സ്വർഗത്തിലെ ഒരു ദൂതൻ പോലും അത് അവൻ തന്റെ ബുദ്ധിമണ്ഡലത്തിൽ താൻ മനസ്സിലാക്കിയിരുന്ന കാര്യം പ്രസംഗിക്കുവാൻ ദൈവം അനുവദിച്ചില്ല.
Most preachers preach what they know in their head.
അനേക പ്രാസംഗികന്മാരും പ്രസംഗിക്കുന്നത് അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ അവർ മനസ്സിലാക്കി വെച്ച കാര്യമാണ്.
When all these fellows go to Bible college,
ഇവരൊക്കെ ബൈബിൾ കോളേജുകൾ കടന്നുപോകുന്നു.
Lot of young people in Kerala and other places join Bible colleges.
അനേക ഈ യൗവനക്കാര് ബൈബിൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവരൊക്കെ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകുന്നു.
Usually those who fail in all other subjects go to Bible college.
സാധാരണ കോളേജുകളിലും മറ്റും എല്ലാത്തിലും തോക്കുന്നവരാണ് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകുന്നത്.
They don't get any other job, so they go to Bible college.
മറ്റൊരു ജോലിയും കിട്ടാത്തതുകൊണ്ട് അവർ ബൈബിൾ കോളേജിൽ കടന്നു പോകുന്നു.
And what do the Bible colleges teach them?
ബൈബിൾ കോളേജ് എന്താണ് പഠിപ്പിക്കുന്നത്?
They don't fill their heart with the love of God.
അവര് അവരുടെ ഹൃദയം ബൈബിൾ കോളേജിൽ അവരുടെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുകയല്ല.
They fill their heads with knowledge.
അവരുടെ ബുദ്ധിമണ്ഡലം അറിവ് കൊണ്ട് നിറയ്ക്കുകയാണ്.
I was once asked to speak at the graduation ceremony of one Bible college.
ഒരു ബൈബിൾ കോളേജിന്റെ ഗ്രാജുവേഷൻ സെറിമണിയിൽ പ്രസംഗിക്കുവാന്റെ കോണം എന്നോട് ഒരിക്കൽ ആവശ്യപ്പെട്ടു.
ദാറ്റ് ദ ലീഡർ ഓഫ് ദാറ്റ് സെഡ് ഐ വാണ്ട് അവർ സ്റ്റുഡൻസ് ടു നോ ഹൗ ഗാഡ് ക്യാൻ യൂസ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് ഗോൺ ടു ബൈബിൾ കോളേജ്.
അതിന്റെ ആ ബൈബിൾ കോളേജ് നടത്തുന്ന ആ സ്ഥാപനത്തിന്റെ അധികാരി എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ ബൈബിൾ കോളേജിലെ സ്റ്റുഡന്റ് ഇതറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ബൈബിൾ കോളേജിൽ പോകാത്ത ഒരാൾക്ക് എങ്ങനെ ദൈവവചനം ആധികാരികമായിട്ട് പ്രസംഗിക്കുവാൻ കഴിയുമെന്നുള്ളത് തെളിയിക്കുവാൻ.
And I met the student who won the first prize in the graduation that year.
ആ വർഷം ആ ബൈബിൾ കോളേജിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ആ വിദ്യാർത്ഥിയെ ഞാൻ കണ്ടു.
I asked him.
ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു.
I said, what is your spiritual condition?
നിന്റെ ആത്മീയ നിലവാരം എങ്ങനെയുണ്ട്?
ഓക്കെ, യു ഗോട്ട് ഫസ്റ്റ് പ്രൈസ് ഫോർ ഓൾ ദിസ് ബൈബിൾ നോളജ്.
ഈ വേദ പുസ്തക പഠനത്തിൽ നിനക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചല്ലോ.
വാട്ട് ഇസ് യുവർ സ്പിരിച്വൽ കണ്ടീഷൻ?
നിന്റെ ആത്മീയ നിലവാരം എങ്ങനെയിരിക്കുന്നു?
ഹൗ ഇസ് യുവർ ഇന്നർ വാക്ക് വിത്ത് ഗോഡ്?
നിന്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്റെ ആന്തരികമായ നടപ്പ് എങ്ങനെയുണ്ട്?
ഹി സെഡ്, ബ്രദർ സാക്ക്, ഐ വിൽ ടെൽ യു ഓണസ്റ്റ്ലി.
അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദർ സാക്കെ, ഞാൻ സത്യസന്ധമായിട്ട് നിന്നോട് പറയട്ടെ,
ഇറ്റ് ഇസ് വേഴ്സ് ദാൻ വെൻ ഐ ജോയിൻഡ് ഹിയർ ഫോർ ഇയേഴ്സ് അഗോ.
ഞാൻ 4 വർഷം മുമ്പ് ഈ ബൈബിൾ കോളേജിൽ ചേർന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന ആത്മീയ നിലവാരത്തെക്കാൾ വളരെ അധപ്പതിച്ച അവസ്ഥയാണ് ഇന്ന് എന്റേത് എന്ന്.
വാട്ട് ഇസ് ഹി ഗെറ്റ് എ പ്രൈസ് ഫോർ?
അവൻ പിന്നെ എന്തിനാണ് ഈ സമ്മാനം ലഭിച്ചത്?
ഹിസ് ഹെഡ് വാസ് ഫിൽഡ് വിത്ത് നോളജ്.
കാര്യം അവന്റെ ബുദ്ധിമണ്ഡലം അറിവ് കൊണ്ട് നിറച്ചതിന്.
വൈ ആം ഐ സെയിങ് ദാറ്റ് ടു യു?
ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത്?
Meetings in the church can be like Bible college.
ഈ സഭയിലെ കൂടിവരവും മീറ്റിംഗുകളും ഒക്കെ ഈ ബൈബിൾ കോളേജ് പോലെയാണ്.
You listen to CDs and DVDs and all that. It can be all that information going to your head.
നിങ്ങൾ അനേക മീറ്റിംഗുകൾ പ്രസംഗം കേൾക്കുന്നു, സിഡിയും ഡിവിഡിയും ഒക്കെ ഇട്ട് നിങ്ങൾ മെസ്സേജുകൾ കേൾക്കുന്നു.
Good.
അതൊക്കെ നല്ല കാര്യമാണ്.
But if that which you understand does not become your experience,
എന്നാൽ നിങ്ങൾ ബുദ്ധിതലത്തിൽ മനസ്സിലാക്കിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമായി മാറുന്നില്ല എങ്കിൽ,
യു ആർ നോട്ട് ഏബിൾ ടു വർക്ക് ഔട്ട് വാട്ട് ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ.
ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ആ പ്രവൃത്തി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ കഴിയുകയില്ല.
ഗോഡ് ഈസ് നോട്ട് ഗോയിങ് ടു ഓട്ടോമാറ്റിക്കലി മേക്ക് യു ലൈക് ജീസസ്.
നിങ്ങളെ പെട്ടെന്ന് യേശുവിനെ പോലെ ആക്കി തീർക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്.
ഹി വാണ്ട്സ് യുവർ കോഓപ്പറേഷൻ,
നിങ്ങളുടെ സഹകരണത്തോടെ.
ബട്ട് ഇറ്റ് ബിഗിൻസ് വിത്ത് ഹിസ് വർക്കിംഗ് ഇൻ അസ്.
ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതോടുകൂടിയാണ് തുടങ്ങുന്നത്.
ജീസസ് സെഡ് ടേക്ക് മൈ യോക്ക് അപ്പ് ഓൺ യു.
യേശു പറഞ്ഞു, എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുക.
യു നോ, ലൈക് യോക്ക് അപ്പ് ഓൺ ടു ബുലക്സ് പ്ലോവിംഗ് എ ഫീൽഡ്.
രണ്ട് കാളകളുടെ മേൽ ഈ നുകം വെച്ചുകൊണ്ട് കലപ്പ വെച്ച് നിലമുഴുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
I picture that Jesus is training me how to live a straight life.
ഞാൻ ഇങ്ങനെ ചിത്രീകരിക്കാറുണ്ട്, ഒരു നേരായ ജീവിതം നയിക്കേണ്ടതിന് യേശു എങ്ങനെയാണ് എന്നെ പരിശീലിപ്പിക്കുന്നത്.
It's like a senior bullock training a new bullock how to plow a straight furrow.
ഒരു പരിചയസമ്പന്നനായ കാള തന്റെ പരിചയം കുറഞ്ഞ ആ ഒരു കാളയെ എങ്ങനെയാണ് നിലം നേരെ ഉഴുങ്ങുമെന്ന് പഠിപ്പിക്കുന്നത്.
And the bullock says, take my yoke upon you.
അപ്പോൾ ആ പരിചയമുള്ള കാള പറയുന്നു, ഞാൻ വെച്ചിരിക്കുന്ന ഇതേ നുകം നീ കഴുത്തിൽ വെക്ക്.
And you must walk in the same speed I walk.
ഞാൻ നടക്കുന്ന അതേ സ്പീഡിൽ നീ നടക്കുക.
Don't run ahead or lag behind.
എന്നെക്കാട്ടിൽ നീ മുന്നേ ഓടാൻ ശ്രമിക്കുകയോ പുറകെ നിൽക്കുകയോ ചെയ്യരുത്.
This yoke is on both our necks. You must go at the same
speed. നമ്മുടെ രണ്ടുപേരുടെയും കഴുത്തിൽ ഒരുപോലെ വെച്ചിരിക്കുന്നതുകൊണ്ട് നാം ഒരുമിച്ച് നടക്കണം.
When I move forward, you must move forward.
ഞാൻ മുന്നോട്ട് പോകുമ്പോൾ നീ മുന്നോട്ട് പോരണം.
When I stop, you must stop.
ഞാൻ നിൽക്കുമ്പോൾ നീ നിൽക്കണം.
And you must not lag behind.
നീ ഒരിക്കലും പുറകോട്ട് നിൽക്കരുത്.
And you must go in the same direction I'm going, not here and there.
ഞാൻ പോകുന്ന അതേ ദിശയിലേക്ക് നീയും പോകണം.
And in a few years, you will be able to plow a straight furrow.
ചില വർഷങ്ങൾ ഇങ്ങനെ നീ എന്നോട് കൂടെ സഹകരിച്ചാൽ നിനക്ക് നന്നായിട്ട് പരിചയമുള്ള ഒരാളായിട്ട് നിലമുഴുവാൻ.
That is the Christian life.
അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം.
Where Jesus and I are in a like a partnership.
യേശുവും ഞാനുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിൽ.
See, they couldn't have that in the Old Testament.
പഴയ നിയമത്തിൽ അങ്ങനെയല്ലായിരുന്നു.
Old Testament, some preacher will preach a sermon and say, go and live it now.
പഴയ നിയമത്തില് ഏതെങ്കിലും ഒരു പ്രവാചകന് ദൈവത്തിന്റെ ആലോചന അറിയിക്കും, അതനുസരിച്ച് ജീവിക്കുവാൻ പറയും.
It's like teaching people swimming on a blackboard.
ഇത് ഒരു ബ്ലാക്ക് ബോർഡിൽ എങ്ങനെയാണ് നീന്തൽ പഠിക്കേണ്ടത് എന്ന് എഴുതി അഭ്യസിപ്പിക്കുന്നത്
പോലെയാണ്.
പക്ഷേ ഒരു കൂട്ടം കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നീന്തുന്നത് എന്ന് പഠിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു ബ്ലാക്ക് ബോർഡ് കൊണ്ടുവന്ന് ഓരോ ചിത്രം വരച്ച് കാണിച്ച്,
മൂവ് യുവർ ഹാൻഡ് ലൈക്ക് ദിസ്, ലെഗ് ലൈക്ക് ദിസ്,
നിങ്ങളുടെ കൈയും കാലും ഇങ്ങനെ നിങ്ങൾ മൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് അത് ചിത്രം വരച്ച് കാണിച്ചാൽ,
ബ്രീത് ലൈക്ക് ദിസ് ആൻഡ് പുട്ട് യുവർ ഹെഡ് ഔട്ട് ഓഫ് ദി വാട്ടർ ലൈക്ക് ദിസ്,
നിങ്ങൾ എങ്ങനെ ശ്വാസം വലിക്കണമെന്നും തല എങ്ങോട്ട് തിരിക്കണമെന്നും ഒക്കെ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചാൽ,
2-3 hours classes,
2-3 മണിക്കൂർ ഞാൻ ക്ലാസ് എടുത്താലും,
ഓക്കെ നൌ ഗോ ആൻഡ് ജംപ് ഇൻ ദി റിവർ ആൻഡ് സ്വിം,
ഇനി നിങ്ങൾ നദിയിൽ പോയി ചാടി നീന്തൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ,
എവറി വൺ ഓഫ് ദം വിൽ ഡ്രൗൺ,
അവരെല്ലാവരും മുങ്ങി ചത്തു.
Because that's not, that is Old Testament.
അത് പഴയ നിയമവ്യവസ്ഥയാണ്.
All this, 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 do all this, go and do it now.
നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് ഇതുപോലെ പോയി ജീവിക്കുക എന്ന് പറയും.
But Jesus didn't do it like that.
എന്നാൽ യേശു അങ്ങനെയല്ല ചെയ്തത്.
He says, come, let's go to the river.
യേശു പറഞ്ഞത്, അവാ നമുക്ക് ഒരുമിച്ച് നദിയിലേക്ക്
പോവാം. I will first swim and show you how I can do it.
ഞാൻ ആദ്യം നിങ്ങളെ നീന്തി കാണിക്കാം എങ്ങനെയാണ് നീന്തൽ.
Just watch me carefully.
വളരെ സൂക്ഷ്മതയോടെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കൂ.
See how I move my hands and legs and head and see it 2-3 times, I'll show you.
ഞാൻ എങ്ങനെയാണ് എന്റെ കൈയും കാലും എന്റെ തലയും ഒക്കെ ചലിപ്പിക്കുന്നത് എന്ന് വളരെ സൂക്ഷ്മതയോടെ നോക്കി പഠിക്കുക.
And then he says, now come, I'll hold you.
എന്നിട്ട് വരിക, ഞാൻ നിങ്ങളെ പിടിച്ചുകൊള്ളാം.
You move your hands and legs like this.
എന്റെ കൈയും കാലും ഇങ്ങനെ ചലിപ്പിക്കുക.
In a few days I've learned to swim.
2-3 ദിവസിക്കൊണ്ട് നിനക്ക് നീന്തൽ പഠിക്കുവാൻ കഴിയും.
It's so much better than the old covenant.
പഴയ നിയമത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്.
There is a person who is showing me his example.
ഇവിടെ നല്ലൊരു മാതൃക കാണിക്കുന്ന ഒരു വ്യക്തി നമുക്ക് പുതിയ നിയമത്തിലുണ്ട്.
And then Jesus says,
എന്നിട്ട് യേശു പറയുന്നു,
once you learn,
നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ,
you can teach other people.
മറ്റുള്ളവരെയും നിങ്ങൾക്ക് അത് പരിശീലിപ്പിക്കുവാൻ കഴിയും.
Not theories.
ഇതൊരു തിയറിയല്ല.
Not something you get up in the sermon meeting and preach.
പ്രസംഗവേദികൾ പ്രസംഗിക്കുവാനുള്ള ഒരു വിഷയമല്ല.
But you can tell people, I'll show you how to swim.
നിങ്ങൾക്ക് മറ്റുള്ളവരെ എങ്ങനെയാണ് നീന്തേണ്ടതെന്ന് പഠിപ്പിക്കുവാൻ കഴിയും.
That's what Paul said. Follow me as I follow Christ.
അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളാകുവേ.
1 Corinthians 11:1.
1 Corinthians 11:1.
Follow me as I follow Christ.
ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളാണ്.
Jesus said, follow me.
യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക.
Nobody in the Old Testament could say, follow me.
പഴയ നിയമത്തിൽ ആർക്കും എന്നെ അനുഗമിക്കുക എന്ന് പറയുവാനുള്ള,
Moses, not Elijah.
മോശയ്ക്ക് കഴിയുമായിരുന്നില്ല, എലിശായ്ക്ക് കഴിയുമായിരുന്നില്ല.
They couldn't say, follow me.
അവർക്ക് ആർക്കും എന്നെ അനുഗമിക്കുക എന്ന് പറയുവാൻ കഴിയുമായിരുന്നില്ല.
But in the new covenant,
പുതിയ നിയമത്തിൽ,
a true servant of God says, follow me.
ഒരു യഥാർത്ഥ ദൈവഭക്തന് പറയാൻ കഴിയും എന്നെ അനുഗമിക്കുക.
See, to preach the truths of the Bible, all you need is a clever mind.
ഈ വേദപുസ്തകത്തിന്റെ സത്യങ്ങൾ പഠിപ്പിക്കുവാൻ നിങ്ങൾക്ക് സമർത്ഥമായ ഒരു മനസ്സുണ്ടെങ്കിൽ കഴിയും.
If that is the case, Jesus could have preached at the age of 12.
അങ്ങനെയെങ്കിൽ യേശു 12-ാമത്തെ വയസ്സ് മുതൽ പ്രസംഗിക്കുമായിരുന്നു.
He knew more than anybody else. By that age he was discussing with the great scholars in the temple.
കാരണം 12-ാമത്തെ വയസ്സിൽ മറ്റെല്ലാവരേക്കാളും അധികമായിട്ട് ദൈവവചനം യേശുവിനെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദേവാലയത്തിൽ തിരുവെഴുത്തുകളെ കുറിച്ച് യേശു തർക്കിക്കുകയും വാദിക്കുക അന്നത്തെ ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും തർക്കിക്കുകയും വാദിക്കുകയും ചെയ്തത്.
Why did he wait another 18 years before he started preaching?
എന്തുകൊണ്ടാണ് പിന്നെയും ഒരു 18 വർഷക്കാലം യേശു പ്രസംഗിക്കുന്നതിന് വേണ്ടി കാത്തിരുന്നത്?
We can think, oh, I know, I can preach now.
ഒരു പക്ഷേ നമുക്കറിയാം, എനിക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുമെന്ന്.
But there is no life to back up what I preach.
ഞാൻ പ്രസംഗിക്കുന്നതിനെ അതിനെ സഹായിക്കുന്ന ഒരു ജീവിതം എനിക്ക് വേണം.
There are many cases like that.
അനേക കാര്യങ്ങൾ അങ്ങനെയുണ്ട്.
We have to first have a life, then I can proclaim that.
നമുക്ക് ആദ്യമായിട്ട് ഒരു ജീവൻ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അത് നമുക്ക് പ്രസ്താവിക്കാൻ കഴിയൂ.
I have allowed God to work in me and I worked it out.
ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഞാൻ ദൈവത്തെ അനുവദിക്കണം, എന്നിട്ട് എന്റെ ജീവിതത്തിലൂടെ അത് പ്രവൃത്തിയായിട്ട് വെളിപ്പെട്ടു.
That's what we read in Philippians 2.
അതാണ് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ
വായിക്കുന്നത്. Paul says in Philippians 3:17, follow my example.
അതിനുശേഷം ഫിലിപ്പി ലേഖനം
3:17
13-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ.
That should be your desire.
അതായിരിക്കണം നമ്മുടെ ആഗ്രഹം.
And you know, all of us can be an example.
നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ മാതൃകയായിരിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്കറിയാമോ?
If you are 25 years old,
നിങ്ങൾ 25 വയസ്സ് പ്രായമുള്ള ആളായിരിക്കാം.
You can be an example to the 15-year-olds, 16-year-olds, 17-year-olds.
15 വയസ്സുള്ളവരും 16 വയസ്സും 17 വയസ്സും ഉള്ളവർക്ക് നിങ്ങൾക്ക് ഒരു നല്ല മാതൃകയായിരിക്കാൻ
കഴിയും. Follow me. As I follow Christ.
ഞാൻ യേശുവിനെ പിൻപറ്റുന്നതുപോലെ നിങ്ങളും എന്നെ പിൻപറ്റുക.
If you are a married person,
നിങ്ങളൊരു വിവാഹിതനാണെങ്കിൽ,
and you are living a good life with your wife,
നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമൊത്ത് ഒരു നല്ല ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ,
you can say, follow my example to others who are newly married.
പുതിയതായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടവരോട് ഞങ്ങളുടെ മാതൃക കണ്ട് പഠിക്കുക എന്ന് പറയുവാൻ കഴിയുന്നു.
If you have brought up your children in a godly way,
ദൈവഭയത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്നവരാണ് നിങ്ങളെങ്കിൽ,
you can say to others, follow my example.
മറ്റുള്ളവരോട് നിങ്ങൾക്ക് പറയാൻ കഴിയണം, എന്റെ കുഞ്ഞുങ്ങളെ നോക്ക്, അതുപോലെ നിങ്ങൾ ആ മാതൃകയിൽ കുഞ്ഞുങ്ങളെ വളർത്തുക.
This is New Testament Christianity.
ഇതാണ് പുതിയ നിയമത്തിന്റെ
preaching so many wonderful things.
ഒത്തിരി മനോഹരമായ കാര്യങ്ങൾ പ്രസംഗിക്കുന്നതല്ല ക്രിസ്ത്യാനിസം.
That is the problem in so many churches.
അനേക സഭകളിലും ഉള്ള വലിയ പ്രശ്നം ഇതാണ്.
The main interest is the sermon.
അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് ഇഷ്ടമുള്ള കാര്യം ഈ പ്രസംഗമാണ്.
For us it is a life.
എന്നാൽ നമ്മളെ സംബന്ധിച്ച് ജീവിതമാണ് പ്രധാനം.
My life must be my sermon.
എന്റെ ജീവിതമായിരിക്കണം എന്റെ സന്ദേശം.
And I must remember, angel was not allowed to speak what he had not experienced.
അതെ, നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, താൻ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു വിഷയം പ്രസംഗിക്കുവാൻ ദൂതനെ പോലും ദൈവം അനുവദിച്ചിരുന്നു.
He won't allow you to do it. God will not allow you to do it.
അങ്ങനെയെങ്കിൽ നിങ്ങളെയും ദൈവം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു കാര്യം പ്രസംഗിക്കുവാൻ
അനുവദിക്കും.
എന്നാൽ നിങ്ങളത് ചെയ്യുവാൻ ശ്രമിച്ചാൽ തീർച്ചയായും ദൈവം നിങ്ങളെ സഹായിക്കും.
സോ വി മസ്റ്റ് സീ വാട്ട് ഗോഡ് ഹാസ് ഡൺ ഫോർ അസ് ആൻഡ് വാട്ട് ഹി വാണ്ട്സ് ടു ഡു ഇൻ അസ്.
അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തതെന്നും എന്താണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതെന്നും.
സോ ലെറ്റ് മീ ഷോ യു എ ഫ്യൂ വേഴ്സസ്.
ചില വാക്യങ്ങളോട് നിങ്ങളെ കാണിക്കട്ടെ.
First of all, Ephesians 1 and verse
Ephesians 1:3
and 4.
അതിന്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ.
These are amazing verses.
ഇത് വളരെ മനോഹരമായ ദൈവിക വാക്യത്തങ്ങളാണ്.
So it says here, first of all, verse 4, that God chose us in Christ before the foundation of the world.
ഇവിടെ പറയുന്നു, അവൻ ലോക സ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്തു എന്ന്.
Long before you were born,
നാം ഈ ലോകത്തിൽ ജനിക്കുന്നതിനു മുമ്പേ,
if you are a child of God today,
ഇന്ന് നിങ്ങൾ ഒരു ദൈവപൈതലായിരിക്കുന്നുവെങ്കിൽ,
if you have surrendered your life to Christ,
നിങ്ങളുടെ ജീവിതം നിങ്ങൾ യേശുവിനെ സമർപ്പിച്ചവരാണെങ്കിൽ,
then God knew about you before Genesis 1:1.
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിനു മുമ്പ് ദൈവം നിങ്ങളെ അറിഞ്ഞിരുന്നു.
What was there before Genesis 1 verse 1?
ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിന് മുമ്പ് എന്തായിരുന്നു ഉണ്ടായിരുന്നത്?
The Father,
പിതാവ്,
and the Son,
പുത്രൻ,
and the Holy Spirit,
പരിശുദ്ധാത്മാവ്,
and
പിന്നെ
who else?
നമ്മൾ,
me,
ഞാനും,
you,
നിങ്ങളെല്ലാവരും.
In God's mind,
യേശുവിന്റെ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നു.
Can you tell me when God knew that you would be born?
നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങൾ ഈ ഭൂമിയിൽ ജനിക്കുമെന്ന് ദൈവം എന്നാണ് അറിഞ്ഞിരുന്നത്?
Was it after many millions of years he suddenly realized, oh, this person is going to be born?
അനേക ലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണോ ഈ ഇങ്ങനെ ഒരാൾ ഉണ്ടാകുമെന്ന് ദൈവം അറിഞ്ഞത്?
Is there any development with God that he understands something which he did not know before?
ദൈവം പണ്ട് മുന്നറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പിന്നത്തേതിൽ ദൈവത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ?
Is he learning something today?
ഇന്ന് ദൈവം എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കുന്നുണ്ടോ?
Go back as far as possible in eternity.
കഴിഞ്ഞകാല നിത്യതയിലേക്ക് എത്ര വിദൂരം വേണമെങ്കിലും നിങ്ങൾ ഒന്ന് കടന്നു പോകാൻ ശ്രമിച്ചു നോക്കൂ.
I say to myself,
ഞാൻ പലപ്പോഴും എന്നോട് പറയാറുണ്ട്,
my name was in God's mind.
എന്റെ പേര് ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു.
That is the meaning of my name was in the book of life.
അതാണ് ലോക സ്ഥാപനത്തിന് മുമ്പേ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ
പറയും. അതെ,
ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ അവൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഉള്ള വാക്യം അതാണ് പറയുന്നത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എന്നെയും നിങ്ങളെയും ഇത്ര ശ്രേഷ്ഠരും വിലയേറിയവരുമാക്കി തീർക്കുന്ന ഒരു വാഗ്ദത്തമാണ്.
You may be an ordinary lowly worker here in the Gulf somewhere.
ഇവിടെ ഈ ഗൾഫിൽ നിങ്ങൾ ഒരു വളരെ സാധാരണക്കാരനായ ഒരു ജോലിക്കാരനായിരിക്കാം.
And so we can think less of ourselves.
അതുകൊണ്ട് നാം നമ്മളെക്കുറിച്ച് തന്നെ വളരെ വില കുറഞ്ഞവരായിട്ട് പലച്ചു നമ്മൾ ചിന്തിച്ചേക്കാം.
You realize that you were in God's mind from eternity. I say you must be a pretty important person.
അതെ, കഴിഞ്ഞകാല നിത്യതയിൽ മുതലേ നിങ്ങൾ ദൈവത്തിന്റെ മനസ്സിൽ നിങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ വില എത്ര വലുതാണ്.
It's very important to understand that.
അത് മനസ്സിലാക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്.
And why did he choose us?
എന്തിനാണ് നമ്മളെ അങ്ങനെ തിരഞ്ഞെടുത്തത്?
It's written here.
ഇവിടെ എഴുതിയിട്ടുണ്ട്.
He chose us so that we should be holy and blameless before him.
നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്.
He didn't choose us to make us rich.
നാം സമ്പന്നരാകുവാൻ വേണ്ടിയല്ല അവൻ നമ്മളെ തെരഞ്ഞെടുത്തത്.
If he had chosen to make you rich, I tell you in Jesus' name, he would have made you richer than all the sheikhs in the Gulf.
നിങ്ങൾ ഈ ലോകത്തിൽ സമ്പന്നരാകാനാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഗൾഫിലുള്ള എല്ലാ വലിയ ഷെയ്ഖാന്മാരെക്കാളും രാജാക്കന്മാരെക്കാട്ടിലും നിങ്ങൾ
സമ്പന്നരാകും.
അത് ദൈവത്തിന് വളരെ എളുപ്പമുള്ള കാര്യമായിരുന്നു.
All the oil that they got in their land,
ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ എണ്ണ ഖനികളും,
which has made them rich,
അതാണ് അവരെ സമ്പന്നരാക്കിയത്.
He could have given it to you in your backyard of your house.
ഒരുപക്ഷെ നിങ്ങളുടെ വീടിന്റെ പുറംപറമ്പിൽ ദൈവം അത് നിങ്ങൾക്ക് തരുമായിരുന്നു.
He could have made you rich.
നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ എത്ര ധനികരാകുമായിരുന്നു.
He didn't choose you for that.
എന്നാൽ ദൈവം നിങ്ങളെ അതിനല്ല തിരഞ്ഞെടുത്തത്.
You need to understand that.
നാം അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
He did not choose you to be good looking.
നിങ്ങൾ വളരെ സൗന്ദര്യമുള്ളവരായി കാണപ്പെടുവാനല്ല ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്.
I sometimes tell parents,
ഞാൻ പലപ്പോഴും മാതാപിതാക്കളോട് ഇങ്ങനെ പറയാറുണ്ട്,
Don't be disappointed if your daughter is not good looking.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത്ര വലിയ സൗന്ദര്യമില്ല എങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്.
They may not become film stars then.
ഒരുപക്ഷെ അവര് സിനിമാ നടനോ നടിയോ ആകെയില്ലായിരിക്കും.
God has not chosen the most good looking people in the world to be his children.
ദൈവം ഈ ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളവരെയല്ല തന്റെ മക്കളാകുവാൻ തിരഞ്ഞെടുത്തത്.
I believe most of the cinemas are only serving the purpose of the devil, leading people into sin and going astray.
ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകത്തിലുള്ള സിനിമകൾ മുഴുവനും പിശാചിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കുവാൻ വേണ്ടി ലോകത്തുള്ള മനുഷ്യരെയെല്ലാം പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ വേണ്ടി പിശാച് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്.
Who are the people acting there?
അതിൽ അഭിനയിക്കുന്നവരാരാണ്?
The most good looking men and women.
ഏറ്റവും നല്ല സൗന്ദര്യമുള്ളവരും കാണാൻ അഴകുള്ളവരുമായ മനുഷ്യർ.
So who has got the most good looking men and women in the world? God or the devil?
അങ്ങനെയെങ്കിൽ ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളവര് ആരുടെ വകയാണ്? പിശാചിന്റെ വകയോ ദൈവത്തിന്റെ വകയോ?
And you look around most churches, you hardly find any good looking persons.
Because sabagalilottu ningal nokkiyal velli saudharyam ullavare onnu sabagalil kaanugilla.
God is not God could have made every believer very handsome, very good.
ഒരു വശങ്കിൽ ദൈവത്തിന് എല്ലാ വിശ്വാസികളെയും നല്ല സൗന്ദര്യമുള്ളവരാക്കുവാൻ കഴിയുമായിരുന്നു.
Look how he took off all my hair when I was 23 years old. These are not important.
ഇത് അത്ര വലിയ പ്രാധാന്യമുള്ള വിഷയമല്ല.
Man looks on the outward appearance.
മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു.
God looks at the heart.
ദൈവം ഹൃദയത്തെ നോക്കുന്നു.
He chose us to be holy and blameless.
അവൻ നാം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാണ് നമ്മളെ തിരഞ്ഞെടുത്തത്.
And if that does not happen in your life,
നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നില്ല എങ്കിൽ,
you have failed completely in the purpose with which God chose you.
ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത ആ ഉദ്ദേശത്തിൽ നിങ്ങൾ തികച്ചും പരാജയപ്പെട്ടിരിക്കുകയാണ്.
Supposing your father sends you to study in some college, paying a lot of money. He's working in the Gulf and sends you to India to study in some college.
വലിയ ഒരു തുക ചിലവാക്കി ഒരു നല്ല കോളേജിൽ നിങ്ങളെ പഠിപ്പിക്കുവാൻ നിങ്ങളുടെ പിതാവ് വിട്ടെന്നിരിക്കുന്നു. ഒരുപക്ഷെ ഗൾഫിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ പിതാവ്.
You fail in every subject every year.
എല്ലാ വർഷവും നിങ്ങൾ എല്ലാ സബ്ജക്റ്റിലും പരാജയപ്പെടുകയാണെങ്കിൽ,
but you tell your dad I play marbles and I win a lot of marbles when I play with other people.
ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ പിതാവിനോട് പറയണം, ഞാൻ വട്ടുകളിയിൽ സമർത്ഥനാണ്, വട്ടുകളിച്ച് എനിക്ക് നല്ല പ്രസന്റ് ഒക്കെ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ,
I did not send you to India to play marbles and
apula pidavu ore njan nine vattu kalikkanalla avade college il vittade.
What are you getting in physics and chemistry and mathematics? You tell me that.
Physics and chemistry ilum mathematics ilum okke ninakku ethraana mark kittu ennodu parayuga.
That is what God says.
Deivam adanu parayu.
Don't tell me how much money you made.
Nee ethra panam undaaki ennulladalle.
Or what big house you built.
Ethra valiya veedu nee theerthanalla enikkariyendathu.
That is all like winning marbles.
Adu ningale ee vattukalikkunnathu poleya.
How holy did you become?
Nee ethra vishudhanayi theernittu.
How much did you love your enemies?
Ethra tholam ningale shatrukale snehikkuvan kazhiyunnu.
How much did you learn humility?
Ethra tholam thaalma ningal padichirikkum.
You haven't learned these things. God says I sent you to earth for one purpose and you haven't learned the main thing.
Idokke ningal iduvare padichittillayengil devan theerchiyayum parayum njan ningale bhoomiyil theranjeduthu vittathu idokke padikkuvan vendiya.
Don't tell me how much you spoke in tongues.
നീ എത്രത്തോളം അന്യഭാഷയിൽ സംസാരിച്ചു എന്നൊന്നും എന്നോട്
പറയാം.
അതിലൊരു തെറ്റുമില്ല.
That's like saying, he's saying I played football and I scored a few goals.
ഞാൻ ഫുട്ബോൾ കളിച്ചു അതിനെനിക്ക് നല്ല സ്കോർ കിട്ടി എന്ന് പറയുന്നത് പോലെയാണ്.
There's nothing wrong in that.
അതിനകത്ത് ഒരു തെറ്റുമില്ല.
Don't tell me how many goals you scored, tell me how many marks you got in your subject.
പക്ഷേ നിനക്ക് എത്ര ഫുട്ബോളിൽ എത്ര സ്കോർ കിട്ടിയതിനേക്കാട്ടിൽ എനിക്ക് പ്രാധാന്യം നീ നിന്റെ സബ്ജക്റ്റിന് എത്ര മാർക്ക് നേടി എന്നുള്ളതാണ്.
He chose you to be holy and blameless before him.
അവന്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്.
Not before man.
മനുഷ്യന്റെ മുമ്പിലല്ല.
To be holy and blameless before man is easy. You just got to be clever.
മനുഷ്യന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി അവനേക്ക് എളുപ്പമാണ്.
If you like be clever like Judas Iscariot, you can do that.
Judas Iscariote പോലുള്ളവർക്ക് അത് വളരെ എളുപ്പമായിട്ട് ചെയ്യുവാൻ കഴിയും.
But holy and blameless before him.
എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി.
Now you understand that you are the purpose with which God chose you.
അങ്ങനെയെങ്കിൽ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക, എന്തുദ്ദേശത്തോടു കൂടിയാണ് ദൈവം നിങ്ങളെ
തിരഞ്ഞെടുത്തത്. In order to make you like that,
നിങ്ങളെ അങ്ങനെ ആക്കി തീർക്കുവാൻ.
See what it says in verse 3.
അതിന്റെ മൂന്നാം വാക്യം.
To make you like that, he has given you every single blessing of the Holy Spirit in Christ.
സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു.
Not material blessing.
ഈ ലോകത്തിലെ ഭൗതികമായ അനുഗ്രഹങ്ങളല്ല.
Material blessing he has allowed all the people in the world to have.
ഈ ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങളെല്ലാം ഈ ലോകത്തിലുള്ള ജാതികൾക്ക് വേണ്ടി ദൈവം കൊടുത്തതാണ്.
As I told you, all the most good looking people in the world are not God's children.
ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളവരെല്ലാം ദൈവത്തിന്റെ മക്കളല്ല.
All the richest people in the world are not God's children.
ലോകത്തിലെ ഏറ്റവും സമ്പന്നരായവരെല്ലാം ദൈവത്തിന്റെ മക്കളല്ല.
The richest people in the world are people who are worshipping other gods.
ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നരെന്ന് പറയുന്നവര് മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്.
Yeah, you, there are some American magazines that give a list of 500 richest people in the world.
ഒരു അമേരിക്കൻ മാസികയിലെ ലോകത്തിലെ ഏറ്റവും ഉന്നത ഏറ്റവും സമ്പന്നരായ 500 പേരിൽ അധികമുള്ളവരുടെ ഒരു ലിസ്റ്റ് പുറപ്പെടുവിച്ചിരുന്നു.
You'll never see a born again believer.
അതിനകത്ത് ഒരൊറ്റ വീണ്ടും ജനിക്കപ്പെട്ട വിശ്വാസികളുടെ പേര് പോലും കാണുന്നില്ല.
We all Muslims and Hindus who worship Allah and Lakshmi.
അവരിൽ പലരും മുസ്ലിമും ഹിന്ദുക്കളും അള്ളായെയും ലക്ഷ്മിയെയും ഒക്കെ ആരാധിക്കുന്നവരാണ്.
Then God hasn't chosen his children for that.
ദൈവം തന്റെ മക്കളെ അങ്ങനെ ഈ ലോകത്തിൽ ഭൗതികമായി സമ്പന്നരാകുവാൻ അല്ല
തിരഞ്ഞെടുത്തത്. Tell me, if God wanted to make you a billionaire, you think it'd be difficult for him?
ദൈവത്തിന് നിങ്ങളെ ഒരു വലിയ കോടി കോടീശ്വരനാക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന് അത് പ്രയാസമുള്ള കാര്യമാണോ?
It is the easiest thing in the world.
അത് ദൈവത്തിന് ഈ ലോകത്തിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്.
ഫോർ എക്സാമ്പിൾ,
ഉദാഹരണത്തിന്,
a lot of people make money from the share market.
അനേക ആൾക്കാർ ഈ ഷെയർ മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കാറുണ്ട്.
ഇഫ് യു കെൻ ഗിവ് മീ നെക്സ്റ്റ് ഇയേഴ്സ് ന്യൂസ് പേപ്പർ, ഐ കെൻ മേക്ക് മണി ഓൺ ദ ഷെയർ മാർക്കറ്റ് മൈസെൽഫ്.
നിങ്ങൾക്ക് അടുത്ത വർഷം ഇറങ്ങാനിരിക്കുന്ന ന്യൂസ് പേപ്പർ കാണിക്കാമെങ്കിൽ ഞാൻ ഇപ്പം അതിന്റെ വെളിച്ചത്തിൽ ഷെയർ മാർക്കറ്റിൽ
പണം വാട്ട് ഓൾ വിൽ ബി ദ പ്രൈസ് ഓഫ് ദ ഡിഫറന്റ് ഷെയർസ് 1 ഇയർ ഫ്രം നൗ.
ഇന്നേക്ക് ഒരു വർഷം കഴിഞ്ഞ് ഓരോ കമ്പനിയുടെയും ഷെയറിന്റെ വില എത്രയാകുമെന്ന് എനിക്ക് അറിയുവാൻ കഴിയും.
ആൻഡ് ഐ കെൻ ബി എ ബില്യണയർ ഇൻ 1 ഇയർ.
ഒരു വർഷം കൊണ്ട് എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും വലിയ സമ്പന്നനായി തീരുവാൻ കഴിയും.
വൈ ഡസന്റ് ഗോഡ് പ്രൊഫറ്റിക്കലി ഷോ മീ What is the going to be the value of this share and that share and this share 1 year from now?
എന്തുകൊണ്ടാണ് പ്രവചനാത്മാവിൽ ദൈവം എന്നെ അത് കാണിക്കാത്തത്? അടുത്ത വർഷം ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇന്ന ഇന്ന കമ്പനിയുടെ ഷെയറിന്റെ ഒക്കെ വില എത്ര വലുതാകാൻ പോകുന്നു?
He can make me rich.
അങ്ങനെയെങ്കിൽ ദൈവത്തിന് എന്നെ സമ്പന്നനാക്കാൻ കഴിയും.
ഞാൻ
ആരെയും ചതിക്കുകയും വഞ്ചിക്കുകയും ഒന്നും ചെയ്യാതെ എനിക്ക് സമ്പന്നനാകാൻ കഴിയും.
Why doesn't he do it?
എന്തുകൊണ്ടാണ് ദൈവം അത് ചെയ്യാത്തത്?
Because that's not what he called me for.
ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് അതിനുവേണ്ടി.
He's not teaching me how to play marbles.
വട്ട് കളിക്കാൻ വേണ്ടിയല്ല ദൈവം എന്നെ വിളിച്ചത്.
He's got more important subjects for me on this earth.
ഈ ഭൂമിയിൽ എനിക്ക് അതിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്ന പല സബ്ജക്ടുകളും എനിക്ക് പഠിക്കാൻ.
You must realize this.
നാം അത് മനസ്സിലാക്കണം.
Some of us were struggling to become rich. Some of us were struggling to become rich.
പലരും സമ്പന്നരാകാൻ വേണ്ടി
കഷ്ടപ്പെട്ടു. Ask yourself, is it so difficult for God to make you rich?
നമ്മളോട് തന്നെ ചോദിക്കുക, ദൈവം വിചാരിച്ചാൽ നമ്മളെ സമ്പന്നരാക്കുവാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്?
But that's not his goal for you.
ബിക്കോസ് നിങ്ങളെ വിളിച്ചിരിക്കുന്ന അതിനുവേണ്ടിയല്ല.
His goal is to make you holy and blameless.
ദൈവത്തിന്റെ ഉദ്ദേശം നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരുമാകുക.
For that he says every blessing of the Holy Spirit I'll give you.
അതിനുവേണ്ടി സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിലുള്ള എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും നമുക്ക് തരുവാൻ.
He says he's already blessed us.
ഇവിടെ വായിക്കുന്നത് അവൻ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു.
Put every blessing of the Holy Spirit into our account.
യേശു നമ്മുടെ അക്കൗണ്ടിലേക്ക് പരിശുദ്ധാത്മാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിരിക്കുക.
എവറിത്തിങ് ദാറ്റ് ഐ നീഡ് ഫോർ മൈ സ്പിരിച്വൽ ലൈഫ് ഓൺ എർത്ത് ഗോഡ് ഈസ് ഓൾറെഡി പുട്ട് ഇൻ ടു മൈ അക്കൗണ്ട്.
അതെ, ഇവിടെ ഈ ലോകത്തിലെ എന്റെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്നതെല്ലാം ദൈവം എന്റെ അക്കൗണ്ടിൽ പരിശുദ്ധാത്മാവിലൂടെ തന്നിരിക്കുക.
എവറിത്തിങ് ഐ നീഡ് ടു ബി അബ്സല്യൂട്ട്ലി ഹോളി ആൻഡ് ബ്ലെയിംലെസ് ഓൺ ദിസ് എർത്ത്.
ഈ ഭൂമിയിൽ വിശുദ്ധനും നിഷ്കളങ്കനുമായി ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ആത്മീയ അനുഗ്രഹവും പരിശുദ്ധാത്മാവിലൂടെ എന്റെ അക്കൗണ്ടിൽ ദൈവം എനിക്കത് ചോദിക്കേണ്ട ആവശ്യമേയില്ലാതെ എനിക്ക് വേണ്ടി
തന്നിരിക്കുകയാണ്.
നാം ചോദിക്കുമ്പോൾ നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കുമെന്നല്ല ഇവിടെ
എഴുതിയിരിക്കുന്നത്.
നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന
ദൈവം എന്റെ
സ്വർഗീയ ബാങ്ക് അക്കൌണ്ടിൽ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ എന്നെ ദൈവം
അനുഗ്രഹിച്ചിരിക്കുന്നത്.
എന്തുകൊണ്ടാണ് നിങ്ങൾ അത് അവകാശപ്പെടാത്തത്?
One crore rupees in the bank account and you may live like a poor person because you don't go to the bank and draw the money.
നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു കോടി രൂപ ഉള്ളപ്പോഴും നിങ്ങൾക്ക് വെറും ഒരു യാചകനെ പോലെ ജീവിക്കാൻ കഴിയും. കാര്യം നിങ്ങൾ ഈ ബാങ്കിൽ പോയിട്ട് നിങ്ങളുടെ പണം നിങ്ങൾ എടുക്കാത്തത് കൊണ്ട്.
We don't go sufficiently to the bank of heaven and claim our riches.
ഈ സ്വർഗീയമായിരിക്കുന്ന ബാങ്കിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ അവകാശം ചോദിച്ചു വാങ്ങിക്കാൻ നമ്മൾ പോകാത്തത് കൊണ്ടാണ് പലപ്പോഴും നാം ആത്മീയമായി പാപ്പരായി പോകുന്നത്.
I don't have to go and beg God, oh please give me the Holy Spirit's power.
നാം ദൈവസന്നിധിയിൽ പോയി യാചിക്കേണ്ട ആവശ്യമില്ല. ദൈവമേ, പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ.
യു പുട്ട് എ ലോട്ട് ഓഫ് മണി ഇൻ യുവർ ബാങ്ക്.
നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾ വളരെ ധാരാളം പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ,
when you go to draw the money from the bank,
ആ ബാങ്കിൽ നിന്ന് പണം എടുക്കുവാൻ നിങ്ങൾ പോകുമ്പോൾ,
what do you tell the cashier?
നിങ്ങളെ കാഷ്യറോട് എന്താണ് പറയുന്നത്?
Please give me some money.
എനിക്ക് കുറച്ച് പൈസ തരുമോന്ന് നമ്മൾ യാചിക്കുകയാണോ?
No.
അല്ല.
You write a check and say, give me the cash.
നിങ്ങൾ ഒരു ചെക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് അതിനെ കാശ് നൽകാൻ അവകാശപ്പെടുകയാണ്.
It's yours.
ഇത് നിങ്ങളുടെ വകയാണ്.
ഹി ഈസ് നോട്ട് ഡൂയിങ് യു എ ഫേവർ ബൈ ഗിവിംഗ് യു ദാറ്റ് മണി.
അത് നിങ്ങൾക്ക് തരുന്നതുകൊണ്ട് അവൻ നിങ്ങൾക്ക് വലിയ ഒരു പ്രത്യേക ഉപകാരമൊന്നും ചെയ്യുകയാണ്.
വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് അവർ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്.
ക്രിസ്തുവിലുള്ള നമ്മുടെ പദവി എന്താണ് എന്ന് നാം മനസ്സിലാക്കണം.
വി തിങ്ക് വി ഹാവ് ടു ഗോ ആൻഡ് ബെഗ് God may think about it and give us.
ഒരു പക്ഷേ നമ്മൾ പോയി യാചിച്ച് ദൈവം അത് വേണോ വേണ്ട എന്ന് ചിന്തിച്ചിട്ട് ഒരു പക്ഷേ നമുക്ക് തരുമായിരിക്കും.
That is like beggars.
അത് യാചകരെ പോലെയാ.
You know, when a beggar goes to some gate, he doesn't know whether the fellow will give him any money or tell him to get out.
ചില യാചകർ ചില വീടിന്റെ പടിക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ളവന് അവന് വല്ലതും കൊടുക്കുമോ ഇല്ലയോ എന്ന് അവന് ആ ഒരു വ്യക്തതയില്ല.
Will I get some food? I don't know.
എനിക്ക് അവിടുന്ന് ആഹാരം കിട്ടുമോ എന്ന് അവൻ അറിയില്ല.
Will he at least give me some old shirt or something to wear?
അവന് ആ പഴയ എന്തെങ്കിലും തുണികൾ എനിക്ക് ധരിക്കുവാൻ അവർ തരുമോ അതും അറിയില്ല.
He doesn't know.
അവനൊന്നും അറിയില്ല.
And I tell you honestly, many believers go to God like that.
ഞാൻ സത്യസന്ധമായി പറയട്ടെ, അനേക വിശ്വാസികളും ദൈവത്തിലേക്ക് അങ്ങനെയാണ് പോകുന്നത്.
Lord, will you give me some old shirt or something, please?
ദൈവമേ, എനിക്ക് ഒരു പഴയ ഉടുപ്പോ എന്തെങ്കിലും തരുമോ?
That's not how we are to go.
അങ്ങനെയല്ല നാം ദൈവസന്നിധിയിലേക്ക് പോകേണ്ടത്.
What does it say?
എന്താണ് പറയുന്നത്?
He has blessed us with every blessing of the Holy Spirit in Christ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അവൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്.
I'm sorry to say that nobody taught me that for 16 years after I was born again.
ഇത് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഞാൻ വീണ്ടും ജനിച്ചിട്ട് ഒരു 16 വർഷം വരെയും എന്നോട് ഈ സത്യം ആരും എന്നെ പറഞ്ഞു മനസ്സിലാക്കി.
I was converted when I was 19.
19 വയസ്സുള്ളപ്പോഴാണ് ഞാൻ വീണ്ടും ജനിച്ചത്.
I wish somebody had told me then.
അന്ന് ആരെങ്കിലും എന്നോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ,
brother, there's so much in your bank of heaven, go and claim it.
സഹോദര, നിന്റെ സ്വർഗീയ ബാങ്കിൽ നിനക്ക് വളരെയധികം നിക്ഷേപങ്ങളുണ്ട്, അതുപോലെ നീ അവകാശപ്പെടുക.
From today,
ഇന്നു മുതൽ,
you can live a holy, blameless life.
നീ ഒരു നിഷ്കളങ്കവും വിശുദ്ധവുമായ ജീവിതം നയിക്കുവാൻ നിനക്ക് കഴിയും.
Take power from the Holy Spirit.
പരിശുദ്ധാത്മാവിനാൽ നിനക്ക് ശക്തി ഏറ്റെടുക്കുവാൻ
കഴിയും. Already put to your account.
നിന്റെ അക്കൗണ്ടിൽ അത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്.
Because Jesus has purchased it on the cross.
യേശു കാൽവരി ക്രൂശിലൂടെ അത് വില കൊടുത്ത് നിനക്ക് വേണ്ടി വാങ്ങിയതാണ്.
And God will work in you through his spirit. You only got to work it out.
ഈ പ്രവൃത്തി ദൈവം തന്റെ ആത്മാവിലൂടെ നിന്നിൽ ചെയ്യും. നീ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നാൽ മതി.
You know, electric Holy Spirit's power is like electric power.
വിദ്യുച്ഛക്തിയെ പോലെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി.
Supposing somebody fits up all the electric fittings in your house.
നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇലക്ട്രിക് ഫിറ്റിംഗും നമ്മൾ ചെയ്തു കഴിഞ്ഞാലും,
ഫാൻ, വാഷിംഗ് മെഷീൻ, ഡ്രയർ, എവറിഥിങ്,
വാഷിംഗ് മെഷീനും ഡ്രയറും ഫാനും എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്താലും,
ആൻഡ് നോ സംബഡി ഡസ് ഇറ്റ് ഫോർ യു,
ആരെങ്കിലും വന്ന് നമുക്ക് വേണ്ടി ചെയ്യുകയാണ്,
കണക്ട്സ് അപ്പ് ദി ഇലക്ട്രിസിറ്റി,
അതിനുശേഷം ആ ഇലക്ട്രിസിറ്റി കണക്ഷനും കൊടുത്തു,
ഈസ് ഓൺലി ഗോട്ട് ടു ഡു ഇസ് പുട്ട് ഓൺ ദി സ്വിച്ച് നൗ.
നാം ചെയ്യേണ്ടത് ആ സ്വിച്ച് ഒന്ന് ഇട്ടാൽ മാത്രം മതി.
ദാറ്റ് ഈസ് വാട്ട് ഗോഡ് ഹാസ് ഡൺ.
അതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് ചെയ്തത്.
ഗോ ആൻഡ് ആസ്ക് ദി ലോർഡ് ഫോർ സംതിങ്, ഇറ്റ്സ് ലൈക് പുട്ടിംഗ് ഓൺ ദി സ്വിച്ച്. ലോർഡ്, ദാറ്റ്സ് മൈൻ, ഐ വാണ്ട്.
ദൈവസന്നിധിയിൽ കടന്നു എന്ന് വല്ലതും ചോദിക്കുന്നത് ഇങ്ങനെ സ്വിച്ച് ഇടുന്നത് പോലെയാണ്.
ഓർ ലൈക് കാഷിംഗ് എ ചെക്ക്,
അല്ലെങ്കിൽ ഒരു കാഷ്, ഒരു ചെക്ക് കാഷ് ചെയ്യുന്നത് പോലെയാണ്.
മൈ മണി,
ഇതെന്റെ പണമാണ്.
ഹിയർ ഇറ്റ് ഈസ്, check signed by Jesus Christ.
യേശു ക്രിസ്തു ഒപ്പിട്ട ചെക്ക് ആണ്.
See this promise in 2 Corinthians 1 verse 20. Chapter 1,
2 Corinthians 1 adhyayam
verse 20. You know, we are thinking of do everything for the glory of God.
Naam chindichathu naam cheynadellam devanaamathinte mahathvathinaayittu cheyanam.
Now here is a verse that tells us something we have to do for the glory of God.
Ivide ദൈവനാമം മഹത്വത്തിന് വേണ്ടി നാം ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്.
It's written there. Do this for the glory of God.
ദൈവനാമം മഹത്വത്തിന് വേണ്ടി ഇത് ചെയ്യുക എന്നാണ് പറയുന്നത്.
Have you done this?
നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടോ?
This is for the glory of God.
ഇത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി.
What is it?
എന്താണത്?
As many promises of God as there are in the Bible.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും,
especially those which are in the new covenant.
പ്രത്യേകിച്ച് പുതിയ നിയമത്തിലുള്ള വാഗ്ദത്തങ്ങൾ.
They are yes.
അത് എന്നത്രേ.
You know what that means?
അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ?
That means it's a check signed by Jesus Christ.
യേശു ക്രിസ്തു ഒപ്പിട്ട ഒരു ചെക്കാണ്.
The promise is like that.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അങ്ങനെയാണ്.
And you know what way, I don't know how it is here in Bahrain, but in India if you take a check to the bank, they say sign at the back side.
ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ നാം ഒരു ചെക്ക് മാറാൻ ബാങ്കിൽ ചെന്നാൽ ആ ചെക്ക് കൊണ്ട് ചെല്ലുന്ന ആൾ ആ ചെക്ക് ലീഫിന്റെ പുറകിൽ ഒപ്പിട്ട് കൊടുക്കണം.
You put your signature.
നിങ്ങളുടെ ഒപ്പിട്ട് കൊടുക്കണം.
And you can take the cash.
എന്നിട്ട് നിങ്ങൾക്ക് ക്യാഷ് വാങ്ങിക്കാൻ
കഴിയും. Otherwise you can't get it.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കില്ല.
Even if the richest man has signed it, he'll say you got to sign at the back.
ഏറ്റവും വലിയ സമ്പന്നനായ ഒരു വ്യക്തിയാണ് ആ ചെക്ക് സൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് വാങ്ങുവാൻ ബാങ്കിൽ ചെയ്യുന്ന ആള് ആ ചെക്കിന്റെ പുറകുവശത്ത് ഒപ്പിട്ട്
കൊടുക്കും.
ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് പണം.
That's what he's saying. Jesus has signed every promise for you.
ദൈവം ഇതാണ് പറയുന്നത്, യേശു നമുക്ക് വേണ്ടിയുള്ള എല്ലാ വാഗ്ദത്തങ്ങളും ഒപ്പിട്ടിരിക്കും.
How do we sign at the back of that check?
നാം ആ ചെക്കിന്റെ ബാക്കിൽ എങ്ങനെയാണ് ഒപ്പിടുന്നത്?
We say amen.
ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട്.
You know what amen means?
ആമീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ?
How many of you know the meaning of word amen? It's not an English word.
ആമീൻ ഒരു ഇംഗ്ലീഷ് വാക്കല്ല, അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ?
Some people think it means the end of the prayer, I can open my eyes.
ചിലർ വിചാരിക്കും ഈ പ്രാർത്ഥന കഴിഞ്ഞു എനിക്ക് ഇനി കണ്ണു തുറക്കാം എന്നുള്ളതിന്റെ അടയാളമാണ് ആമീൻ.
It's not the meaning of ആമീൻ.
ആമീന്റെ അർത്ഥം അതല്ല.
ആമീൻ means it shall be so.
ആമീൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആയിരിക്കട്ടെ.
ആകും.
അതങ്ങനെയാകും.
It will be so.
അതങ്ങനെയാകും.
It's like when I give this check, some millionaire has given me a big check.
ഒരു വലിയ സമ്പന്നനായ വ്യക്തി എനിക്കൊരു വലിയ ചെക്ക് തന്നു.
I sign at the bank, I am absolutely sure I'll get the money.
ഞാന് അത് സൈൻ ചെയ്തു അതിന്റെ പണം എനിക്ക് ലഭിക്കുമെന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്.
It's not some beggar or somebody who signed that check.
ഒരു യാചകനോ അതുപോലെ ഒരു ആരല്ല ആ ചെക്ക് സൈൻ ചെയ്തിരിക്കുന്നത്.
Jesus has signed every promise in the scripture.
ദൈവവചനത്തിലുള്ള എല്ലാ വാഗ്ദത്തങ്ങളും യേശു ഒപ്പിട്ടിരിക്കുക.
I go to him and say, Lord, give it to me.
ഞാൻ യേശുവിന്റെ അടുത്ത് ചെന്ന് കർത്താവേ എനിക്ക് തരണമേ എന്ന് അവകാശപ്പെടുക.
If I put my arm in,
ഞാൻ എന്റെ കഥാവേ ഇത് എനിക്ക് വേണ്ടിയല്ല നിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്.
For the glory of God.
ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി.
I'm not saying that God will only give you spiritual things.
ദൈവം നമുക്ക് ആത്മീയമായ കാര്യങ്ങൾ മാത്രമേ തരൂ എന്നല്ല ഇവിടെ.
God is a good God.
ദൈവം നല്ല ദൈവമാണ്.
He taught us to pray, give us this day our daily bread.
കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഇങ്ങനെയാണ് ഇന്നേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ.
That means give me a job by which I can get my daily bread.
കർത്താവേ എനിക്ക് നല്ലൊരു ജോലി തരണമേ അതുകൊണ്ട് എനിക്ക് എന്റെ നിത്യവൃത്തിക്കുള്ള ആ ഒരു ചെലവിനുള്ള ആ പണം ലഭിക്കാൻ.
How can we all get our daily bread? You tell me.
നമുക്കൊക്കെ എങ്ങനെയാണ് നമ്മുടെ അന്നത്തേക്കുള്ള ആഹാരം ലഭിക്കുന്നത്?
We can beg.
നാം യാചിച്ചിട്ടാണോ?
Or steal.
മോഷ്ടിച്ചിട്ടാണോ?
Or borrow.
അല്ലെ കടം വാങ്ങിച്ചിട്ടാണോ?
Or do our own job.
അതോ നമ്മുടെ ജോലി ചെയ്തിട്ടാണ്?
How do you think out of these four methods God wants us to get our daily bread?
ഇതിലെ ഏത് വിധത്തിൽ കൂടിയാണ് നമ്മുടെ ദിനംതോറുമുള്ള ആഹാരത്തിന് വക ഉണ്ടാക്കേണ്ടത്?
He doesn't want us to beg.
നാം യാചിക്കുവാൻ ദൈവം.
He doesn't want us to borrow.
നാം കടം വാങ്ങിക്കുവാൻ
ദൈവം. He doesn't want us to steal.
നാം മോഷ്ടിക്കുവാൻ ദൈവം.
That means he wants us to work.
നാം ജോലി ചെയ്യുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
So you must, when you say give us this daily bread, you're praying, Lord, give me a job.
നാം അന്നേക്കുള്ള ആഹാരം തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അർത്ഥം ദൈവമേ എനിക്കൊരു ജോലി തരണം.
And when I teach my children to pray our father, give us this day our daily bread.
ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ സ്വർഗസ്വനായ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ.
They are praying, Lord, one day when I'm old enough, I must get a job.
ദൈവമേ ഞാൻ ഒരു ജോലി ചെയ്യുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ എനിക്കൊരു ജോലി തരണമേ.
In order to get a job, I must get some education.
ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി എനിക്ക് അതിനുവേണ്ടി പഠിക്കേണ്ടതായിട്ട്.
So please help me to get a qualification.
അതിന് ആവശ്യമായ യോഗ്യത ലഭിക്കേണ്ടതിനുള്ള ഒരു വിദ്യാഭ്യാസം എനിക്ക് തരണം.
Do you believe God is interested in your children's education?
നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ദൈവത്തിന് ശ്രദ്ധയുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നു?
Otherwise, how will they earn their daily bread?
അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അവരുടെ നിത്യവൃത്തി കഴിക്കുന്നത്?
How can he give us this daily bread if we children can't get some education?
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് യോഗ്യമായ വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിൽ അവരെങ്ങനെയാണ് അവരുടെ നിത്യവൃത്തി കഴിക്കുന്നത്?
In that one prayer, give us this day our daily bread.
ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് പറഞ്ഞ ആ ഒരു പ്രാർത്ഥന.
It is hidden, a request to get a job.
നമുക്കൊരു ജോലിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ്.
Provide for the education of my children so that they can get a job.
എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആവശ്യമായിരിക്കുന്ന കാരണം അതുകൊണ്ട് അവർക്കൊരു ജോലി ലഭിക്കണം.
God is interested in these material things.
നമ്മുടെ ഈ ഭൗതികമായ വിഷയങ്ങളിലെല്ലാം ദൈവം ശ്രദ്ധാലുവാണ്.
Otherwise, how will we live?
അല്ലെങ്കിൽ എങ്ങനെയാണ് നാം ജീവിക്കുന്നത്?
Do you think Jesus was able to earn money as a carpenter?
ഒരു തച്ചനായിട്ട് ജോലി ചെയ്ത് യേശുവിന് പണം സമ്പാദിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു?
If he was always running at a loss, he would have been in debt.
അവിടെ നഷ്ടത്തിലാണ് ആ ആചാര്യപ്പണി ചെയ്തിരുന്നെങ്കിൽ യേശു ഒരു കടക്കാരനായി തീരുമാനിച്ചു.
No, he was making profits so that he could take care of his family.
തന്റെ കുടുംബത്തിന്റെ സംസാരണത്തിന് വേണ്ടി യേശുവും തന്റെ ആചാര്യപ്പണിയിൽ ലാഭമുണ്ടാക്കിയിരുന്നു.
We have to take care of our family.
നമ്മുടെ കുടുംബത്തെ നാം സംരക്ഷിക്കേണ്ടതായി.
Jesus had a bigger family than almost all of us.
നമ്മൾ പലരെക്കാളും വലിയൊരു കുടുംബഭാരമായിരുന്നു യേശുവിനുണ്ടായിരുന്നത്.
Joseph had died.
യോസഫ് മരിച്ചു.
Mary.
മറിയ.
Jesus had four younger brothers. You read in Mark 6.
യേശുവിന് നാല് ഇളയ സഹോദരന്മാരുണ്ടായിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അവരുടെ പേര് സഹിതം വായിക്കുന്നു.
At least two sisters. We don't know how many.
അവർക്ക് ഏറ്റവും കുറഞ്ഞ രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു.
So that means 7 people including himself 8.
യേശു ഉൾപ്പെടെ അങ്ങനെയെങ്കിൽ ആ ഭവനത്തിൽ 8 പേരുണ്ടായിരുന്നു.
8 members in one family.
ആ കുടുംബത്തിൽ 8 അംഗങ്ങൾ ഉണ്ടായിരുന്നു.
How many of you got 8 members in your family?
നിങ്ങളുടെ കുടുംബത്തിലെ 8 അംഗങ്ങളുള്ള എത്ര പേര് ഇവിടെയുണ്ട്?
Jesus had to work to provide for 8 members in his family. He was the eldest son.
തന്റെ കുടുംബത്തിലെ ഈ 8 അംഗങ്ങൾക്കും അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടതിന് യേശുവിന് അധ്വാനിക്കണമായിരുന്നു.
How much money does it cost to support 8 people?
8 ആൾക്കാരെ അവരെ സംരക്ഷിക്കണമെങ്കിൽ എത്ര പണം ആവശ്യമാണ്?
Jesus had to make some profit from his carpentry business.
തന്റെ ആശാരിപ്പണിയിൽ നിന്ന് യേശുവിന് തീർച്ചയായും ഒരു ലാഭം ഉണ്ടാക്കണമായിരുന്നു.
There was nothing sinful in that.
അതിനകത്ത് ഒരു പാപവുമില്ല.
He didn't cheat anybody.
കർത്താവ് ആരെയും ചതിച്ചിട്ടില്ല.
He was the most honest businessman in Nazareth.
നസറേത്തിലെ ഏറ്റവും സത്യസന്ധനായ ബിസിനസ്മാനായിരുന്നു യേശു.
He never covered up the cracks in the wood and pretended that it was good.
അതെ, പൊട്ടി ചതിക്കിച്ച മരമൊന്നും കവർ ചെയ്തൊന്നും യേശു ചെയ്തിട്ടില്ല.
So I learned from that it is right to earn our honest living.
നമ്മളെ സത്യസന്ധമായി നമ്മുടെ നിത്യവൃത്തിക്കുള്ളത് നാം സമ്പാദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല.
It's right to make profit in our business if we don't cheat other people.
നമ്മുടെ ബിസിനസ്സിൽ നാം ന്യായമായ ലാഭം ഉണ്ടാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നാം മറ്റാരെയും ചതിക്കാതെ ഇരിക്കണം.
If we work, it's right to earn a salary.
നാം ജോലി ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ന്യായമായി നമുക്ക് ശമ്പളം കിട്ടുവാൻ
take care of our needs and take care of our children.
നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്കും അത് മതിയാവുന്ന വിധത്തിൽ നാം ജോലി ചെയ്യുന്നുകൊണ്ട് തെറ്റില്ല.
It's all part of being holy and blameless.
ഇതെല്ലാം നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കേണ്ടതിന്റെ ഒരു ഭാഗം കൂടിയാണ്.
If I don't have money, I will always be anxious.
എനിക്ക് ആവശ്യത്തിന് പണമില്ലെങ്കിൽ ഞാൻ എപ്പോഴും ആകാംക്ഷയുള്ളവനായിരിക്കും.
How will I be holy and blameless if I'm always anxious? Where am I going to feed my children from?
ഞാൻ എപ്പോഴും ആകുലചിന്തയുള്ളവനാണെങ്കിൽ എങ്ങനെയാണ് എനിക്ക് വിശുദ്ധനും നിഷ്കളങ്കനുമായി ജീവിക്കുവാൻ കഴിയുന്നത്?
It's a wrong understanding that God is only interested in spiritual things.
ദൈവം നിന്റെ ആത്മീയ വിഷയത്തിൽ മാത്രമേ ശ്രദ്ധാലു ആയിരിക്കുന്നു എന്നുള്ളത് തെറ്റായ ഒരു ധാരണയാണ്.
God is interested in little things.
നമ്മുടെ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം
we can teach our children.
താല്പര്യമുള്ളവനാണ്.
Did you lose something somewhere?
നാം നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും നഷ്ടപ്പെടുത്തിയോ?
The other day I was in a house.
കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരു വീട്ടിലായിരുന്നപ്പോൾ
and the little girl was telling the father.
അവിടെയുള്ള ഒരു കൊച്ചു പെൺകുട്ടി എന്റെ അവളുടെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു,
Where is this one school book of mine? I can't find it.
എന്റെ ഒരു സ്കൂൾ ബുക്ക് ഞാൻ കാണുന്നില്ലല്ലോ, എനിക്കത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല.
I said, let's pray.
ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം.
Let's pray that Jesus will help you to find.
ഞാൻ ആ മോളോട് ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിക്ക, യേശു നിങ്ങളെ സഹായിക്കും, നിന്നെ സഹായിക്കും അത് കണ്ടുപിടിക്കുവാൻ.
In less than 5 minutes she found it.
5 മിനിറ്റിന് ഉള്ളിൽ അവൾ അത് കണ്ടുപിടിച്ചു.
We must teach our children to pray.
നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം.
God is interested in small things.
നമ്മുടെ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം ശ്രദ്ധാലുവാണ്.
Even sometimes things which we think are unimportant.
നാം വളരെ നിസാരമെന്നും പ്രധാനമല്ലാത്തതെന്നും കരുതുന്ന കാര്യത്തിൽ പോലും ദൈവം താല്പര്യമുള്ളവരാണ്.
We ask for daily bread.
നാം നമ്മുടെ ദിവസം പ്രതിയുള്ള ആഹാരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
What is it in Malayalam? Is it bread? Appam?
Appam. അന്നത്തെ അപ്പം.
Okay. But he gives us chicken, ice cream, everything which we don't even ask.
Naam appathinu vendiyaanu chodikkunnathu, ennal devu namukku ice creamum chickenum ellam therunnu.
That is all extra.
Adella extra ya.
We don't need ice cream and chicken to live.
Namukku ee ice cream chickenum onnum venda jeevikkuvan.
But he still gives it to us.
Devu namukku tharunnathu.
God is a good God.
Devu oru nalla devumaanu.
He is not like man, miser, calculating how much he gives.
ലുബ്ധരായ മനുഷ്യരെ പോലെയല്ല ദൈവം എത്ര കൊടുക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചു.
ലിബറൽ
ദൈവം, വളരെ ദയാലുവായ ദൈവം.
You ask for bread, he gives you chicken and ice.
നാം അപ്പത്തിനു വേണ്ടി ചോദിക്കുന്നു, അവൻ നമുക്ക് ചിക്കനും.
We are not like that.
നാം പലപ്പോഴും അങ്ങനെ.
When we give to God, we calculate and how much.
നാം ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ നാം വളരെ കണക്ക് കൂട്ടി.
That's a bit too much.
കൂടുതലാണ് എന്ന് പറഞ്ഞ് നാം കുറെ എടുത്തിട്ട് പിന്നെ കൊടുക്കുന്നു.
God is not like that.
ദൈവം അങ്ങനെയല്ല.
You want to be like God?
നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകുവാൻ ആഗ്രഹമുണ്ടോ?
ബി ലാർജ് ഹാർട്ട്.
വളരെ വിശാല ഹൃദയമുള്ളവരായിരിക്കുക.
യു നോ ദ മോർ യു ഗിഫ്റ്റ് ടു ഹിം, ദ മോർ യു ഗെറ്റ് ബാക്ക് ഫ്രം ഹിം.
നിങ്ങൾ ദൈവത്തിന് എത്രത്തോളം കൊടുക്കുന്നു, ദൈവത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കും.
ഹി വിൽ നെവർ ബി ഇൻ ഡെറ്റ് ടു യു.
ദൈവം ഒരിക്കലും നിങ്ങൾക്ക് കടക്കാരനായി.
സ്മോളസ്റ്റ് ലിറ്റിൽ തിങ് യു കാൻ ആസ്ക് ഫോർ.
കൊച്ചു കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ദൈവത്തോട്.
ഗോഡ് വാണ്ട്സ് അസ് ടു ബി ഹാപ്പി.
ദൈവം ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും എപ്പോഴും സന്തുഷ്ടരായിരിക്കും.
യു നോ ഐ ഫൗണ്ട് ഗ്രേറ്റ് ഹെൽപ് ഇൻ റെക്കഗ്നൈസിംഗ് ദാറ്റ് ജീസസ് സെഡ് ബി ലൈക്ക് എ ലിറ്റിൽ ചൈൽഡ്.
ഞാൻ എപ്പോഴും ആശ്വസിക്കാറുള്ള ഒരു വചനമാണ്, നിങ്ങൾ ശിശുക്കളെ പോലെ ആയിരിക്കും.
ഐ ലൈക്ക് ടു ബി ലൈക്ക് ദാറ്റ്. ഐ ഓഫൻ തിങ്ക് ഓഫ് മൈസെൽഫ് ആസ് എ ലിറ്റിൽ ചൈൽഡ് സിറ്റിംഗ് ഓൺ മൈ ഫാദേഴ്സ് ലാപ്പ്.
ഞാൻ എപ്പോഴും എന്റെ പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്.
ആൻഡ് യു നോ ലിറ്റിൽ ചൈൽഡ് കാൻ ആസ്ക് ഹിസ് ഫാദർ ഫോർ എനിതിങ്.
ഒരു കൊച്ചുകുഞ്ഞിന് അപ്പനോട് എന്തും ചോദിക്കാം.
ലോർഡ് ഡാഡി ഗിവ് മീ ആൻ എലിഫന്റ്, റിയൽ എലിഫന്റ്, നോട്ട് വൺ ഓഫ് ദീസ് ടോയ് എലിഫന്റ്.
അപ്പ എനിക്ക് വലിയൊരു ആനയെ വേണം, അത് വെറും ഈ ഈ കളിപ്പാട്ടം പോലുള്ള അതല്ല, ഒരു ചെറിയ ജീവനുള്ള ഒരു
ഓൾസോ റിയൽ എയ്റോപ്ലെയിൻ, വൺ ദാറ്റ് ഫ്ലൈസ്, നോട്ട് ദീസ് ടോയ് എയ്റോപ്ലെയിൻ.
അതുപോലെ ഈ കളിപ്പാട്ടം പോലുള്ള പ്ലെയിൻ അല്ല, വിമാനമല്ല എനിക്ക്, ശരിക്കും ആകാശത്തിൽ കൂടെ പറക്കുന്ന ഒരു വിമാനം വേണം. പിതാവിനൊരു പക്ഷേ കൊടുക്കാൻ കഴിയില്ലായിരിക്കും, അത് വേറെ കാര്യം.
ബട്ട് വാട്ട് ഇസ് ദ ഹാം ഇൻ ആസ്കിംഗ്?
എന്നാൽ ഈ പിതാവിനോട് ചോദിക്കുന്നത് എന്താണ്?
വി മസ്റ്റ് ബി ബോൾഡ് ഇൻ ആസ്കിംഗ് ഗോഡ്.
നമുക്ക് അത്ര ധൈര്യം ഉണ്ടായിരിക്കണം ദൈവത്തോട്
ചോദിക്കാൻ. ഐ ഓഫൻ ടോൾഡ് പീപ്പിൾ യു കൻ ആസ്ക് ഫോർ എനിതിങ്.
നിങ്ങൾക്ക് എന്തും ദൈവത്തോട് ചോദിക്കാമെന്ന് ഞാൻ പലപ്പോഴും.
ഇഫ് യു വിൽ ആഡ് വൺ സെന്റൻസ് അറ്റ് ദി എൻഡ് ഓഫ് യുവർ പ്രയർ യു കൻ ആസ്ക് ഫോർ എനിതിങ്.
നിങ്ങളുടെ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഈ ഒരു വാക്യം കൂടെ നിങ്ങൾ ചേർത്താണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തും
എനിതിങ് മീൻസ് എനിതിങ്.
എന്തും നിങ്ങൾക്ക് ചോദിക്കാം.
ബട്ട് യു മസ്റ്റ് ആഡ് ദിസ് വൺ സെന്റൻസ് അറ്റ് ദി എൻഡ്.
അതിന്റെ അവസാനം നിങ്ങൾ ഒരൊറ്റ വാക്യം കൂടെ ചേർക്കണം.
But not as I will, but as thou will.
അവിടെ കർത്താവ് പ്രാർത്ഥിച്ചു, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ.
I tell you, you add that at the end, you can ask for anything in the whole world.
ഈ ലോകത്തിലുള്ള എന്തും നിങ്ങൾക്ക് ചോദിക്കാം, എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ അവസാനം, എങ്കിലും പിതാവേ എന്റെ ഇഷ്ടമല്ല.
Lord, give me a Mercedes Benz car.
കർത്താവേ എനിക്കൊരു മെർസിഡീസ് ബെൻസ് കാർ തരണമേ.
Not as I will, but as thou will.
പക്ഷേ എന്റെ ഇഷ്ടം പോലെയല്ല നിന്റെ ഇഷ്ടം പോലെ.
Or anything, anything.
ലോകത്ത് എന്ത് കാര്യം നിങ്ങൾ ചോദിക്കാം.
And sometimes he does little things for us to strengthen our faith.
പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ ഉറപ്പിക്കാൻ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും.
I want to tell you, don't hesitate to ask.
നിങ്ങളോട് പറയുകയാണ്, ദൈവത്തോട് ചോദിക്കാൻ നിങ്ങൾ മടിക്കരുത്.
Sometimes we don't get because we don't ask.
പലപ്പോഴും നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്.
That's what James says. You don't have because you don't ask.
അതാണ് യാക്കോബ് പറയുന്നത്, നിങ്ങൾ യാചിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല.
Have you read that verse?
യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ?
See James 4.
യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം
last part of verse 2.
അതിന്റെ രണ്ടാം വാക്യത്തിന്റെ അവസാന ഭാഗം.
You do not have because you do not ask.
നിങ്ങൾ യാചിക്കായതുകൊണ്ട് കിട്ടുന്നില്ല.
And you ask and don't receive because you are asking the wrong motives.
നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങൾ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല.
But you don't have because you don't ask.
നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കാത്തത്.
We must learn to ask.
ചോദിക്കുവാൻ തക്കവണ്ണം
പഠിക്കുക. Small things.
ചെറിയ കാര്യങ്ങൾക്ക്
വേണ്ടി. Big things, victory over sin.
പാപത്തിന്റെ മേലുള്ള ജയം.
Ask and say, Lord, this is promised in your book. Jesus has signed it. Give it to me.
കർത്താവേ, ഈ പാപത്തെ ജയിക്കുവാൻ എനിക്കിതിന്റെ ശക്തി വേണം. അത് ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ്.
ആമേൻ.
യേശുവിന്റെ ആ വാഗ്ദത്തമുള്ളതാണ്, അതിന് ഞാൻ ആമേൻ പറഞ്ഞു.
I can get victory.
എനിക്ക് അതിൽ ജയം വേണം.
There are other things which are not written in the book.
ഈ ബുക്കിൽ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത പല കാര്യങ്ങളും.
Then also we can ask, Lord, I want to build a house to settle down in Kerala.
കർത്താവേ, കേരളത്തിലെ താമസിക്കുവാൻ എനിക്കൊരു വീട് പണിയുവാൻ ഞാൻ
ആഗ്രഹിക്കുന്നു.
തീർച്ചയായിട്ടും.
Small things, you lost something, Lord, please help me to find it.
നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി പോയെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ ഇത് കണ്ടുപിടിക്കുവാൻ എന്നെ സഹായിക്കണമേ.
I'll tell you an experience I had recently.
അടുത്ത കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം.
Something so small, so unimportant.
വളരെ നിസാരവും വളരെ പ്രധാനമല്ലാത്തതുമായ ഒരു ചെറിയ കാര്യം.
I was traveling back from the United States to India 2 months ago.
രണ്ടു മാസം മുമ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നും ഇന്ത്യയിലേക്ക് ഞാൻ മടങ്ങി വരികയായിരുന്നു.
ഹോങ്കോങ്ങിൽ
വെച്ച് ഞങ്ങളുടെ പ്ലെയിൻ ഞങ്ങൾ ചേഞ്ച് ചെയ്തു.
When I got off the plane and got into the other plane,
ഞാൻ പ്ലെയിനിൽ നിന്ന് ഇറങ്ങി മറ്റൊരു പ്ലെയിനിൽ കയറി.
ആഫ്റ്റർ ഐ ടുക്ക് ഓഫ്,
അവിടെ നിന്ന് പ്ലെയിൻ പൊങ്ങിക്കഴിഞ്ഞപ്പോൾ,
ഐ തിങ്ക് സം ടൈം ബിഫോർ ഐ ലാൻഡഡ് ഇൻ ബാംഗ്ലൂർ,
ബാംഗ്ലൂരിൽ ഒരുപക്ഷെ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ്,
ഐ സേ, ഹേ, ഐ ഫോർഗോട്ട് മൈ ക്യാപ് ഇൻ ദി അദർ പ്ലെയിൻ.
എന്റെ ക്യാപ്പ് ഞാൻ മറ്റേ പ്ലെയിനിൽ മറന്നുപോയി.
നോട്ട് വെരി ഇമ്പോർട്ടന്റ്, നോട്ട് വെരി എക്സ്പെൻസീവ്.
വലിയ വലിയ വിലയുള്ളതോ വലിയ പ്രാധാന്യമുള്ള വിഷയമല്ല.
ബട്ട് മൈ വൈഫ് ടോൾഡ് മീ, ദിസ് ഈസ് എ ക്യാപ് യുവർ സൺ ഗേവ് യു. Then it became important.
അപ്പോ എന്റെ ഭാര്യ അടുത്തിരുന്ന് പറഞ്ഞു, നിന്റെ മോൻ നിനക്ക് തന്ന ക്യാപ്പാണ്, അതുകൊണ്ട് അതിന് വിലയുണ്ട്.
Then it has some value, even if it's only 20 rupees.
20 രൂപ വിലയുള്ളതാണെങ്കിലും എന്റെ മോൻ എനിക്ക് തന്നതായതുകൊണ്ട് അതിന് ഞാനൊരു വില കൽപ്പിക്കും.
I don't want to tell him I lost it.
എനിക്ക് അവനോട് എന്റെ മോനോട് ഞാൻ അത് നഷ്ടപ്പെടുത്തി എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല.
So I said, what to do now?
എന്താ ചെയ്യുക?
How to find in the millions of passengers traveling one little cab
ലക്ഷക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്ന
ജംബോ ജെറ്റ്,
ഒരു ജംബോ ജെറ്റിലെ ആ ഒരു ചെറിയ ക്യാപ്പ് നഷ്ടപ്പെട്ടു.
I prayed like a child.
ഒരു കുഞ്ഞിനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു.
You know, our children will pray.
കുഞ്ഞുങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കും നിങ്ങൾക്കറിയാം.
I say, Lord, I want that cap.
കർത്താവേ, എനിക്ക് ആ തൊപ്പി വേണം.
When I opened my box in Bangalore,
ബാംഗ്ലൂരിൽ ചെന്ന് ഞാൻ എന്റെ പെട്ടി തുറന്നപ്പോൾ,
by some miracle, please bring that cap there.
ഞാൻ ആ പെട്ടി തുറക്കുമ്പോൾ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിച്ച് എനിക്ക് ആ ക്യാപ് അവിടെ തരണം.
It's quite a stupid prayer, right? It's like doing some magicians bring something from
the പോഷത്തമായ ഒരു പ്രാർത്ഥനയാണ്, ഒരു മജീഷ്യനെ പോലെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതെ.
I opened my box.
ഞാൻ എന്റെ പെട്ടി തുറന്നു.
It's not there. I said, okay, Lord, then you got to do it some other way. So I contacted the airline.
ഞാൻ ആ എയർലൈനെ കോൺടാക്ട് ചെയ്തു.
I said, I was sitting in this seat in this plane. Did you find a cap there?
ഞാൻ ഇന്ന പ്ലെയിനിലെ ഇന്ന സീറ്റിലാണ് ഇരുന്നത്, നിങ്ങൾക്ക് അവിടെ ഒരു ക്യാപ് കിട്ടി.
I thought even one of those cleaners saw it, they would take it. Who's going to
അത് ഇത് ക്ലീൻ ചെയ്യാൻ വരുന്ന ആൾക്കാർ ആരെങ്കിലും കണ്ടെങ്കിൽ അവരത് എടുത്തോണ്ട് പോകുന്നു ഞാൻ.
And they said, yes, we found, is it a blue cap? I said, yes.
അവര് പറഞ്ഞു, ഞങ്ങൾ കണ്ടുപിടിച്ചു അതൊരു ബ്ലൂ നിറമുള്ള ക്യാപ് ആണ്.
They said, we are sending it by the next flight to Bangalore.
ഞങ്ങൾ പറഞ്ഞു അത് അടുത്ത ബാംഗ്ലൂരിനുള്ള അടുത്ത ഫ്ലൈറ്റ് ഞങ്ങൾ അത് അയക്കുന്നു.
I said, Lord, what a good father you
are. ഞാൻ ദൈവത്തോട്, ദൈവേ, നീ എത്ര നല്ലൊരു പിതാവാണ്.
Such a small thing you care for me.
ഇത്ര കൊച്ചു കാര്യവും നീ എനിക്ക് വേണ്ടി.
I tell you, it was not the cap.
ഞാൻ പറയുന്നത് ആ ക്യാപിന്റെ വിലയെക്കുറിച്ച്.
The faith that brought into my heart that my father cares for me. That was the most valuable thing I got out of that experience.
എന്റെ ഹൃദയത്തിലെ എന്റെ പിതാവ് എന്റെ കൊച്ചു കാര്യത്തെ പോലും ശ്രദ്ധാലുവാണെന്നുള്ള ആ ഒരു വിശ്വാസം.
You know, that is what we get when we get such answers, not the cap.
നമുക്ക് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ദൈവം എത്ര നമ്മുടെ വിഷയത്തിൽ ശ്രദ്ധാലുവാണ്, ആ ഒരു ദൈവത്തിൽ
cares for me.
ദൈവം എത്ര അധികമായിട്ട് നമുക്ക് വേണ്ടി വിചാരിക്കും.
The hair on my head he cares for.
എന്റെ തലയിലെ മുടിയെ കുറിച്ച് അവൻ വിചാരപ്പെടുന്ന ദൈവം.
I said, Lord, I will always ask from now on.
ഞാൻ കർത്താവിനോട്, കർത്താവേ, ഇന്നു മുതൽ ഞാൻ എപ്പോഴും നിന്നോട് ചോദിക്കും.
Small things, big things.
ചെറിയ കാര്യം, വലിയ കാര്യം.
I want power, anointing to speak.
എനിക്ക് ഈ ആഴ്ചയിൽ വളരെ ശക്തമായ അഭിഷേകത്തിന്റെ ആവശ്യമുണ്ട്.
I also want the cap.
എനിക്ക് ആ കൂട്ടത്തിൽ എന്റെ തൊപ്പിയും വേണം.
God gives everything.
ദൈവം എല്ലാം തരുന്ന ദൈവമാണ്.
What I want to encourage you is,
ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്,
some things that look so impossible for you,
നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന
എന്തെങ്കിലും, really looked impossible for me, millions of passengers and millions of pieces of baggage, who is going to find one little cab?
ലക്ഷക്കണക്കിന് യാത്രക്കാരെ യാത്ര ചെയ്യുന്ന എയർപോർട്ടുകളിലും പ്ലെയിനുകളിലും അതിന്റെ മധ്യത്തിൽ ഇത്രയും വില കുറഞ്ഞ ഒരു ക്യാപ് ആരാണ്?
Take the trouble to send it by the next flight free of charge to me.
Free of charge, അടുത്ത ഫ്ലൈറ്റിൽ അത് അയച്ചു തരുവാൻ ആരാണ് ഇത്ര കാര്യമാണ്?
So what I say is, many of you have missed some experiences like that because you have not asked God.
ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ പല അവസരങ്ങളും നിങ്ങൾക്ക് ഇങ്ങനെ നഷ്ടമായി കാണും. കാര്യം നിങ്ങൾ ദൈവത്തോട് ചോദിക്കാഞ്ഞതുകൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് പലതിനും ഉത്തരം ലഭിക്കും.
ഫ്യൂച്ചർ, ലേൺ ടു ആസ്ക് ഗോഡ് ഫോർ എനിതിങ്.
ഈ ഇനിയും ഭാവിയിൽ എന്ത് കാര്യവും ജീവിതത്തിൽ ഒരു ശിശു സഹജമായ മനസ്സോടുകൂടി ദൈവത്തോട് ചോദിക്കും.
ഐ വാണ്ട് ടു ലിവ് എ ഹോളി ലൈഫ്.
കർത്താവേ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
എനി ലിറ്റിൽ തിങ് ദാറ്റ് വിൽ സ്ട്രെങ്തൻ മൈ ഫെയ്ത്ത്, ഐ വാണ്ട് ടു എക്സർസൈസ് ഫെയ്ത്ത്.
അതെ കർത്താവേ, എന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് എന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
അൾട്ടിമേറ്റ് ഗോൾ ഇസ് നോട്ട് ടു ഗെറ്റ് ദീസ് ലിറ്റിൽ എർത്ലി തിങ്സ്, ഇറ്റ് ഈസ് ടു ബി ഹോളി ആൻഡ് ബ്ലെയിംലെസ് ബിഫോർ.
കർത്താവേ, എന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ ഭൂമിയിലെ അല്പസ്വല്പമായ ചെറിയ കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതല്ല, നിന്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കനുമായി ജീവിക്കുക.
ബട്ട് വെൻ ഐ ഗെറ്റ് സം ആൻസർ ഫോർ ദീസ് സ്മോൾ worthless earthly things, that increases my faith for heavenly things.
എന്നാൽ കർത്താവേ, ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലോകത്തിലെ ഭൗതിക വിഷയങ്ങളിൽ എനിക്ക് ഉത്തരം ലഭിക്കുമ്പോൾ എന്റെ സ്വർഗീയമായ വിഷയത്തിൽ എനിക്ക് എന്റെ വിശ്വാസം അധികമായി വർദ്ധിക്കുകയാണ്.
I believe we should pray for healing when we are sick.
നാം രോഗികളായിരിക്കുമ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം.
Definitely I believe it.
തീർച്ചയായിട്ടും,
because I want to serve God.
ഞാൻ ദൈവത്തെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നു.
If you say, Lord, I want to serve you, I believe God will be interested in giving you even health to serve him.
ദൈവത്തെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമേ, എനിക്ക് അതിന് ആരോഗ്യം ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ആരോഗ്യം തരുവാൻ.
I mean, if your goal in life is to make more and more money, he may not give you health.
എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഭൂമിയിൽ കൂടുതൽ ധനം സമ്പാദിക്കുകയാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ ദൈവം.
But if you want to serve him,
എന്നാൽ നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കുവാനാണ് ആഗ്രഹമെങ്കിൽ,
I tell you, he'll give you health.
ഞാൻ പറയട്ടെ, അവൻ തീർച്ചയായും നിങ്ങൾക്ക് ആരോഗ്യം തരും.
Say, Lord, I only want to be, you've chosen me to be holy and blameless before you.
കർത്താവേ, നിന്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കനും ആകേണ്ടതിന് നീ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു.
And God will do everything to help you to be that because he chose you for that.
അവൻ നിന്നെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നെങ്കിൽ അതിനു വേണ്ടി എന്ത് സഹായവും അവൻ നിങ്ങൾക്ക് ചെയ്തു തരും.
So let's learn to exercise a little more faith in the days to come.
വരുവാനുള്ള ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിൽ ഈ വിധത്തിലുള്ള പ്രായോഗിക തലത്തിൽ നമ്മുടെ വിശ്വാസം എക്സർസൈസ് ചെയ്യുവാൻ
നമുക്ക് കഴിയും. For the earthly things, small earthly things is only to strengthen our faith for the more important spiritual.
അതെ, ഈ ഭൂമിയിലുള്ള ഭൗതിക കാര്യങ്ങളിലുള്ള നമ്മുടെ വിശ്വാസം നമ്മുടെ സ്വർഗീയമായ വലിയ കാര്യങ്ങളിൽ അത് അതിനുള്ള ഒരു ഉറപ്പ് തരും, നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന കാര്യമായി
തീരട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം.
യു നോ, വെൻ വി ഗെറ്റ് ടു ഹെവൻ,
നാം സ്വർഗത്തിലെത്തുമ്പോൾ,
വി ഡോണ്ട് വാണ്ട് ടു ദ ലോർഡ് ടു സേ ടു അസ്, മെനി തിങ്സ് ഐ വാണ്ടഡ് ടു ഗിവ് യു ബട്ട് യു നെവർ ആസ്ക്ഡ് മീ.
കർത്താവ് നമ്മളോട് ഇങ്ങനെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ഞാൻ ഭൂമിയിൽ നീ ആയിരുന്നപ്പോൾ നിനക്ക് വളരെ കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു, എന്നാൽ നീ ഒരിക്കലും എന്നോടത് ചോദിച്ചിട്ടില്ല. നീ എന്നെ അതിനായിട്ട് വിശ്വസിച്ചിട്ടില്ല. നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു കാര്യം കർത്താവ് ഒരിക്കലും പറയുവാനിട വരാതിരിക്കട്ടെ. ചോദിക്കുക, നമുക്ക് കർത്താവിനോട്
ചോദിക്കാം.
നമുക്ക് ആഗ്രഹിക്കുന്നത് എന്തും കർത്താവിനോട്
ചോദിക്കും. Whatever is good for us, he will give us.
നമുക്ക് നന്മയ്ക്കായിട്ടുള്ള എന്താണെങ്കിലും അവൻ തരും.
Spiritual things,
ആത്മീയ കാര്യങ്ങൾ,
even material things,
ഭൗതിക വിഷയങ്ങൾ,
but primarily spiritual things to help us be holy and blameless.
ഏറ്റവും പ്രധാനം നമ്മുടെ ആത്മീയ വിഷയങ്ങളാണ്.
Heavenly Father,
സ്വർഗീയപിതാവേ,
help us to honor you.
നിന്നെ ബഹുമാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
In everything,
എല്ലാത്തിലും,
that our lives might glorify you.
ഞങ്ങളുടെ ജീവിതം കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ
claim your promises for the glory of God.
ദൈവനാമത്തിനു വേണ്ടി നിന്റെ വാഗ്ദത്തങ്ങളൊക്കെ അവകാശപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കും.
In Jesus' name.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
ആമേൻ.